അനുഗ്രഹനായ ദൈവഭക്തനായ റെയ്നാൾഡ് ബോങ്കെ, അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായി, രണ്ട് നിലയിലുള്ള ദൈവമക്കളുണ്ട്, ക്രിസ്ത്യാനികൾ രണ്ട് നിലയിലുണ്ട്. ഒന്ന് മിനിമം ക്രിസ്ത്യൻ, മറ്റൊന്ന് മാക്സിമം ക്രിസ്ത്യൻ. മിനിമം ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ കാറ്റഗറിപ്പെടുന്ന ആൾക്കാര് ഒരു സഹായം കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവരാ. അവര് ഒരു ഹല്ലേലൂയ്യയൊക്കെ പറഞ്ഞാൽ മതി, കൈയടിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, എല്ലാം മിനിമൈസ് ചെയ്ത ഒരവസ്ഥയിൽ ഒതുങ്ങിക്കഴിയുന്ന ക്രിസ്ത്യാനികളെയാണ് അദ്ദേഹം മിനിമം ക്രിസ്ത്യൻ എന്ന് പറയുന്നത്, സാധാരണ ക്രിസ്ത്യാനി. അദ്ദേഹം ഓർപ്പിക്കുന്ന മറ്റൊരു ക്രിസ്ത്യാനി സമൂഹമുണ്ട്, അവരെ മാക്സിമം ക്രിസ്ത്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാക്സിമം ക്രിസ്ത്യൻ, മാക്സിമം ക്രിസ്ത്യൻ ഈസ് എ ഹംഗറി ക്രിസ്ത്യൻ. അതായത് ആത്മീയ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ കൂടുതൽ കൂടുതൽ ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിശപ്പുള്ള ക്രിസ്ത്യാനി. മാക്സിമം ക്രിസ്ത്യൻ ഈസ് എ ഹംഗറി ക്രിസ്ത്യൻ, വിശപ്പുള്ള ക്രിസ്ത്യാനി. ആരാധിച്ചാലും ആരാധിച്ചാലും പോരാ, പാടിയാലും പാടിയാലും പോരാ, ദൈവസേവ എത്ര ചെയ്താലും പോരാ, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കും തോറും കൂടുതൽ കൂടുതൽ ദൈവപ്രമാണം അനുസരിപ്പാനുള്ള വ്യഗ്രതയോടുകൂടി ദൈവവചനം പരതി നോക്കുന്ന, ദൈവവചനം പഠിക്കുന്ന, ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഒരു വിശ്വാസി. അദ്ദേഹത്തെ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് മാക്സിമം ക്രിസ്ത്യൻ, വിശപ്പുള്ള ക്രിസ്ത്യാനി എന്നാണ്. ഈ ദിവസങ്ങളിൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ ഒരു മാക്സിമം ക്രിസ്ത്യൻ എന്ന ലെവലിലേക്ക്, കർത്താവേ എന്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് എന്നെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ്, അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ കൃപ ചെയ്യണമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി ഒ വർഗീസ് എന്ന് പറയുന്ന ദേവദാസന്റെ ബൈബിൾ സ്റ്റഡിയുടെ ഒരു ഭാഗം, ഒന്ന് രണ്ട് ഭാഗം, രണ്ട് ഫസ്റ്റ് രണ്ട് സെഷൻസ് ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പഠിക്കുന്ന സെമിനാരിയിൽ തന്നെ മണക്കാല ബൈബിൾ കോളേജിൽ എനിക്ക് രണ്ടു മൂന്ന് വർഷം ജൂനിയറാന്ന് തോന്നുന്നു പഠിച്ച ഒരു അനുഗ്രഹത്തിനായ ദൈവഭക്തനാണ്. അന്നേ വളരെ ഹൃദയത്തിൽ ഒരു ആത്മബന്ധം ഹൃദയം കൊണ്ട് തോന്നിയ, ഹൃദയം ഹൃദയം നമ്മൾ ടച്ച് ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇവിടെ വന്ന് ശുശ്രൂഷിച്ച് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ക്ലാസ്സിൽ എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടിയത് സെൽഫ് ഡിനയലും അവരെ ക്രൂശെടുക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ ഭാഗമൊക്കെ എൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ പോലും നമുക്കറിയാം പ്രസന്റേഷനിലൊക്കെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അഭിരുചി അല്പ വ്യത്യാസമുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ക്ലാസിൻ്റെ പ്രധാന ഭാഗം, വളരെ ടച്ചി ആയിട്ടുള്ള ഭാഗം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതെല്ലാം ആവർത്തിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ ചിന്ത. ഇവിടെ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് അദ്ദേഹം ഇവിടെ ക്ലാസ് എടുത്തെങ്കിൽ പോലും നിങ്ങളുടെ കാസറ്റുകൾ നോക്കിയാൽ തന്നെ അത് വീണ്ടും നമുക്ക് എല്ലാവർക്കും അനുഭവീയമായി തീരും. അതെല്ലാം ബുദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് പേപ്പറിൽ നിന്ന് റീകളക്ട് ആവശ്യമില്ല. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ക്ലാസ്സും ആ ജീവസോടെ തന്നെ നമ്മുടെ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് കൊണ്ട് അതെല്ലാം ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യും എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നില്ല. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ഞാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന, ഏത് വ്യക്തിയും ഒരു വിഷയം തന്നെ എടുത്താലും അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെർസ്പെക്റ്റീവ്സിൽ അല്ലെങ്കിൽ വീക്ഷണഗതിയിലും അവർ ടച്ച് ചെയ്യുന്ന കണ്ടന്റിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെയുള്ള വ്യത്യാസ നിലയിൽ തന്നെ ഞാൻ ചില കാര്യങ്ങളോട് ആ ഭാഗത്ത് ഓർപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ആഗ്രഹിച്ച ശിഷ്യത്വത്തിന്റെ വില കൊടുക്കുന്ന ആ പ്രത്യേക പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ ലൂക്കോസിന് സുവിശേഷം 9:23 വാക്യത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങിയത് ഒന്ന് തന്നെത്താൻ നിഷേധിക്കുക, സെൽഫ് ഡിനയൽ തന്നെത്താൻ നിഷേധിക്കുക. സെൽഫ് ഡിനയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സർവവും തള്ളിക്കളയുക എന്നുള്ളതല്ല, നമ്മെ പരിപൂർണമായും ക്രിസ്തുവിന്റെ പ്രയോറിറ്റിക്ക് വേണ്ടി, ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന് മുമ്പിൽ, ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് മുമ്പിൽ നമ്മുടെ സ്വയത്വത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക. നമ്മുടെ സെൽഫിഷായ ഒത്തിരി അംബീഷൻസ് ഉണ്ട്, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, അതെല്ലാം കർത്താവിന്റെ ഹിതത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പണം ചെയ്യുന്ന അനുഭവമാണ് സെൽഫ് ഡിനയൽ അല്ലെങ്കിൽ സ്വയം പരിത്യജിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, പരിപൂർണമായ സമർപ്പണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിപൂർണ സമർപ്പണം എന്ന് വിചാരിക്കുമ്പോൾ വില്ലിംഗ് ഡെഡിക്കേഷൻ ആണ്, അത് വില്ലിംഗ് ഒബീഡിയൻസ് ആണ്, മനഃപൂർവമായ, ആരുടെയും നിർബന്ധപ്രകാരമല്ല, ബോധപൂർവം പൂർണ്ണമായ സമർപ്പണത്തിന്റെ ആവശ്യ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ നാം അനുസരണ വിധേയമാക്കി കൊടുക്കുന്ന അനുഭവമാണ് ഇവിടെ സെൽഫ് ഡിനയൽ അല്ലെങ്കിൽ സ്വയത്തെ നിഷേധിക്കുക എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതിന് കഴിയാതിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം ചിന്തിച്ചു. റിച്ച് മാൻ, ഒരു ധനികനായ ഒരു ന്യായശാസ്ത്രി യേശുവിന് അടുക്കൽ വന്ന് കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ, നീ ന്യായ പ്രമാണം അനുസരിക്കണം. അവൻ പറഞ്ഞു, ചെറുപ്രായം മുതൽ ഞാൻ അത് അനുസരിച്ചു വരുന്നു. കർത്താവ് പറഞ്ഞു, എന്നാൽ ഒരു കുറവ് നിലയിലുണ്ട്, സകലതും വെച്ചത് നീ ദരിദ്രന്മാർക്ക് കൊടുക്കുക. ആ വാക്കിന് മുമ്പിൽ അവൻ ഖിന്നനായി, അവൻ അതിൽ സമർപ്പണമില്ലാത്തവനായി, അല്ലെങ്കിൽ വിറ്റ് ദരിദ്രന്മാർ കൊടുക്കുവാൻ ആഗ്രഹമില്ലാത്തവനായി അവൻ ദുഃഖിച്ച് കടന്നുപോയി എന്നാണ് നാം തിരുവചനത്തിലൂടെ വായിച്ചത്. മത്തായി സുവിശേഷം 19:16-24 വാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ നിത്യജീവൻ പ്രാപിപ്പാനുള്ള വലിയ ആഗ്രഹവും കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കാനുള്ള ഒരു അനുസരണ ബോധ്യത്തോടുകൂടി അവൻ കർത്തസന്നിധിയിലേക്ക് വന്നെങ്കിൽ പോലും, ഗുരുവിന്റെ അടുക്കിലേക്ക് വന്നെങ്കിൽ പോലും, ധനം വിറ്റ് ദൈവരാജ്യത്തെ പ്രാപിക്കാനുള്ള, നിത്യജീവനെ പ്രാപിപ്പാനുള്ള സമർപ്പണ ബോധം അവന് ഇല്ലായിരുന്നു. അപ്പൊ അവനും നിത്യജീവനും ഇടയിൽ തടസ്സമായി നിന്നത് അവന്റെ ധനമായിരുന്നു. അത് വിടുവാൻ അവൻ താല്പര്യപ്പെട്ടില്ല. അവിടെ നമുക്ക് ശിഷ്യത്വത്തിന് വലിയ അഭാവം കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന പകൽ ഈ തിരുവചനം നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ധനമായിരിക്കാം നമുക്ക് പ്രശ്നം, ഒരുപക്ഷെങ്കിൽ നമ്മുടെ വ്യക്തിത്വമായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ അധികാരത്തിന്റെ ശ്രേണിയായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ട്രഡീഷൻ ആയിരിക്കാം, കുടുംബ പാരമ്പര്യമായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വമായിരിക്കാം, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവനെ പ്രാപിപ്പാൻ അല്ലെങ്കിൽ ശിക്ഷണബോധ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ തടസ്സം സൃഷ്ടിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച് അവയെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി കീഴ്പ്പെടുത്തുവാനുള്ള മനസ്സ് ഇന്ന് പകൽ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലോസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സഹനം എന്ന ചിന്ത, സഹനം അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സന്യാസ പ്രസ്ഥാനങ്ങൾ പോലും നമ്മുടെ ലോകത്ത് ഉണ്ടായ ചിത്രം സഭായത്രം പഠിക്കുമ്പോൾ 400 മുതൽ ഉണ്ടായിട്ടുണ്ട്. സഹനം രണ്ട് പ്രധാന വാക്യങ്ങളെ മിസ്കൂട്ട് ചെയ്തുകൊണ്ട്, തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അന്ന് സഹനം എന്ന കാര്യത്തിലേക്ക് ആൾക്കാരെ പ്രവേശിക്കാനിടയാക്കുന്നത്. ഒന്ന്, പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കുവാൻ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. ആ വാക്യം കൊണ്ട് ചില ആൾക്കാർ ചിന്തിച്ചത് നമ്മുടെ ശരീരത്തെ മുറിപ്പെടുത്തണം, ടോർച്ചർ ചെയ്യണം, പീഡിപ്പിക്കണമെന്നായിരുന്നു. അങ്ങനെ പീഡിപ്പിച്ച് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മുടിക്കാതിരിക്കുക, കുളിക്കാതിരിക്കുക, ഭക്ഷണം വേണ്ടവണ്ണം കഴിക്കാതിരിക്കുക, നല്ല കിടക്കമേൽ കിടക്കാതിരിക്കുക, വീട്ടിൽ നിന്നൊക്കെ ഗുഹകളിലേക്ക് മരുഭൂമിയിലേക്ക് മാറി പാർക്കുക, അങ്ങനെയുള്ള പ്രത്യേക ചില സംഭവങ്ങളാണ് ഇവിടെ പൗലോസ് ഉദ്ദേശിച്ചത് എന്ന തെറ്റിദ്ധാരണ അവരെ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർത്തു. യേശു കർത്താവിന്റെ വാക്കിലും ഇവിടെ തന്നെത്താൻ നിഷേധിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മോടുള്ള കർത്തവ്യങ്ങൾ വിടുക എന്ന ചിന്തയാണെന്നുള്ള തെറ്റായ ആ വ്യാഖ്യാനവും അവരെ സന്യാസ ജീവിതത്തിന്റെ ഒരു തെറ്റായ അർത്ഥത്തിലേക്ക് അവരെ എത്തിച്ചു. അതുകൊണ്ട് സഹനം, അസച്ചിസം അല്ലെങ്കിൽ സന്യാസ പ്രസ്ഥാനങ്ങളൊക്കെ സഭയ്ക്ക് ധാരാളം ഒരു തിക്താനുഭവമായി കാണാൻ കഴിയും. അത് തിക്താനുഭവം എന്ന് പറയാൻ കാരണം, സഭയ്ക്ക് പ്രയോജനപ്പെടേണ്ടുന്ന ധാരാളം ആൾക്കാർ ഗ്രാമങ്ങളിലേക്ക്, മരുഭൂമിയിലേക്ക്, ഗുഹകളിലേക്ക് വാങ്ങിപ്പോയ നിമിത്തം ആ ഭക്തന്മാരുടെ ആത്മീയ അനുഭവങ്ങളോ അവരുടെ ധ്യാന ചിന്തകളോ അവരുടെ സുവിശേഷീകരണ പ്രവർത്തനത്തിന്റെ സഹായമോ അവർക്ക് സഭയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു തിക്താനുഭവം നമ്മൾ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് സഹനം എന്നത് ഒരിക്കലും ശരീരത്തെ ദണ്ണിപ്പിക്കലല്ല, മറിച്ച് നമ്മുടെ ഫ്ലഷ്ലി നേച്ചർ, ജഡസ്വഭാവത്തെ മരിപ്പിക്കുന്നതാണ് എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കുക. ഇത്രയും കാര്യമാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. കർത്താവ് പറഞ്ഞു തന്നെത്താൻ നിഷേധിക്കണം. തന്നെത്താൻ നിഷേധിക്കുന്ന ആ പ്രവൃത്തിയിൽ വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് ശിക്ഷണം. ശിക്ഷണം, ഡിസിപ്ലിൻ എന്ന് അവിടെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. ശിക്ഷണം, ശിക്ഷണം എന്ന ചിന്തയിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, തെസ്സലോനിക്കർ എഴുതിയ 1:5-23 വാക്യം നമുക്കൊന്ന് വായിക്കാം. തെസ്സലോനിക്കർ എഴുതിയ 1:5-23 വാക്യം. ശ്രദ്ധിക്കുക, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ആത്മാവ് മാത്രമല്ല, ദേഹി മാത്രമല്ല, ദേഹവും അതായത് ദേഹം, ദേഹി, ആത്മാവ് ഇത് മൂന്നും അനന്യമാവണ്ണം, കുറ്റരഹിതമായി സമർപ്പിക്കപ്പെടണം, തെളിയപ്പെടണം, കാക്കപ്പെടണം. ഇത് മൂന്നും കുറ്റരഹിതമായി സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ് ചേർക്കാൻ വരുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ദേഹം, ദേഹി, ആത്മാവ്. ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് ദേഹം, ദേഹി, ആത്മാവ്. ദേഹം നമുക്കറിയാം നമ്മുടെ ശരീരമാണ്, ബോഡിയാണ്. ദേഹി നമ്മുടെ പ്രാണനാണ്, ജീവൻ. ആത്മാവ് നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഘടകം. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് നമ്മൾ പറയാറ്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ലോകത്തിലെ എല്ലാ ജീവികൾക്കും രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ലോകത്തിലെ മറ്റെല്ലാ ജീവികൾക്കും രണ്ട് ഘടകമാണ്, അത് ദേഹവും ദേഹിയും. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുള്ള ഘടകം മൂന്ന്, ദേഹം, ദേഹി, ആത്മാവ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നാലാമതൊരു ഘടകമുണ്ട്, അതാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിലെ എല്ലാ സൃഷ്ടിക്കും ദേഹമുണ്ട്, ദേഹിയുണ്ട്, ശരീരമുണ്ട്, അതിന് ജീവനുണ്ട്. മനുഷ്യർക്ക് പൊതുവെ ദേഹം, ദേഹി, ആത്മാവ് എന്ന മൂന്ന് ഘടകങ്ങൾ ഉണ്ട്, മൂന്ന് ഘടകമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പിന്നെന്തുണ്ട്? ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൂടെ ഉണ്ട്. ശ്രദ്ധിക്കുക, ദേഹം, ബോഡി, അത് നമ്മെ ഈ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഘടകമാണ്. മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട നമ്മൾ ആ മണ്ണിന്റെ സ്വഭാവം കാണിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരം തിരിച്ച് ഈ മണ്ണിലേക്ക് ചേരുവാനുള്ളതാണ്. ദേഹത്തിന്റെ പുഷ്ടിക്ക് നമുക്ക് ഭക്ഷണം വേണം. അതിനെ നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മേത്തരമായ പല പല ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചെന്നാൽ ഒരുപക്ഷെ നിങ്ങൾ കപ്പയും മീനും ഒക്കെ കഴിക്കാൻ വളരെ ഒരുക്കത്തോടിരിക്കുകയായിരിക്കും നാട്ടിലൊക്കെ ചെന്നാൽ. ഒരുപക്ഷെ ഇവിടെയും കിട്ടുമായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടിക്ക് നമുക്ക് ഭക്ഷണം വേണം. ആ ഭക്ഷണമാണ് നമ്മുടെ ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്നത്, പുഷ്ടിപ്പെടുത്തുന്നത്. ദേഹി പുഷ്ടിപ്പെടാൻ ജ്ഞാനം വേണം, നോളജ്. ദേഹിക്കെപ്പോഴും ജ്ഞാനം വേണം. അതാണ് നമ്മെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്, ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഘടകം. നന്നായി വായിക്കുന്നവർക്ക് നല്ല അറിവുണ്ട്, അവർക്ക് നല്ല വ്യക്തിത്വമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു. അപ്പോൾ നന്നായി വായിക്കുന്ന, നല്ല ലോകജ്ഞാനമുള്ള, ഈ ലോകവുമായി നല്ല അധികം സാമൂഹ്യ ബന്ധമുള്ള, ഒരു സോഷ്യൽ അവയർനെസ് ഉള്ള വ്യക്തികളെ നല്ല വ്യക്തിത്വമുള്ളവരായി നമ്മൾ പറയും. ദേഹി എന്ന ഘടകത്തിലാണ് ചിന്ത, വിചാര, വികാര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിപ്പിടമിരിക്കുന്നത്, വ്യക്തിത്വം രൂപപ്പെടുന്നത്. വ്യക്തിത്വം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ഒന്ന് അവന്റെ ട്രഡീഷൻ, ബയോളജിക്കൽ ഹെറിറ്റേജ് എന്ന് പറയും. മറ്റൊന്ന് ലേൺ ബിഹേവിയർ എന്ന് പറയും. നമുക്ക് കുടുംബ പാരമ്പര്യമായി ലഭിക്കുന്ന നമ്മുടെ പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ പാരമ്പര്യം വ്യത്യസ്തമായിരിക്കാം. അതിന് ഭാഷ, അതിന് സംസ്കാരം, ഒരു നാട്, അതൊക്കെ വ്യത്യസ്തമായിരിക്കും. ഒരു നാട്ടിൽ തന്നെ പല കുടുംബത്തിൽ വരുന്നവർക്കൊക്കെ അവരുടെ പാരമ്പര്യം വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിത്വത്തിന്റെ ഒന്നാമത്തെ ഘടകം പാരമ്പര്യമാണ്, ട്രഡീഷനാണ്. മറ്റൊരു ഘടകമാണ് ലേൺ ബിഹേവിയർ. നമ്മൾ സ്കൂൾ, കോളേജ് അല്ലെ, വായനയിലൂടെ, ലോക ഇടപാടുകളിലൂടെ, നമ്മുടെ സുഹൃബന്ധത്തിലൂടെയൊക്കെ, സാമൂഹ്യ ബന്ധത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളെ നമുക്ക് ലേൺ ബിഹേവിയർ. അപ്പം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അവന് പാരമ്പര്യമായി കിട്ടുന്നതും അവൻ സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതുകൂടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ലേൺ ബിഹേവിയർ ആൻഡ് ബയോളജിക്കൽ ഹെൽത്ത്, ഈ രണ്ടും കൂടെ ചേർന്നാണ് ഒരാളുടെ വ്യക്തിത്വം. ദേഹിയാണ് ഈ വ്യക്തിത്വത്തിന്റെ പ്രധാന ഇരിപ്പിടം. ആത്മാവോട് ചേർന്ന് വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദേഹി എന്ന ഘടകം ഈ ലോകവുമായി ബന്ധപ്പെട്ട്, ഈ ലോകത്തിന്റെ സർവ സ്വഭാവങ്ങളും രീതികളും നമ്മളെ സ്വാധീനിക്കുന്ന ദേഹിയിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിത്വത്തിന്റെ ഇരിപ്പിടം കൂടിയാണ് ദേഹി. അവൻ എന്നെ ആ വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഹർട്ട് ചെയ്തു, അവന്റെ വാക്ക് എന്നെ മുറിപ്പെടുത്തി. എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എങ്കിൽ ആ വാക്ക് എനിക്ക് സഹിക്കാവതായിരുന്നു എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതൊക്കെ ദേഹി അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തെ ഘടകമാണ് ആത്മാവ്. ആത്മാവാണ് നമ്മെ ദൈവമായി ബന്ധിപ്പിക്കുന്ന ഘടകം. ആത്മീയ ചിന്തകളിലൂടെ, ദൈവിക ബോധങ്ങളിലൂടെ ഈ ദേഹിയെയും ദേഹത്തെയും ചിട്ടപ്പെടുത്തുവാൻ ആത്മാവ് എന്ന ഘടകം നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഈ ആത്മീയ ഘടകത്തിലൂടെ ദേഹിയെയും അതുവഴി ദേഹത്തെയും ചിട്ടപ്പെടുത്തി അച്ചടക്കത്തിലും ശിക്ഷണത്തിലും കൊണ്ടുവന്നാൽ ഒരുവന്റെ ജീവിതം ദൈവാഭിമുഖമായി തീരും. എന്നാൽ ദേഹം എന്നത് വെറും ഒരു നിയന്ത്രണമില്ലാത്ത, അനുസരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദേഹിയോ ആത്മാവോ സ്വാധീനം ചെയ്യുന്നത് പോലെ അനുസരിക്കുന്ന വെറും ഒരു അനുസരണ കൂട് മാത്രമാണ്. എന്ത്? പുറംചട്ട മാത്രമാണ്. എന്ത്? ദേഹം. ദേഹം ദേഹിയാണ് നമ്മുടെ ശരീരത്തെ കൂടുതൽ നിയന്ത്രിക്കുന്നതെങ്കിൽ തെറ്റായ മാർഗം നമ്മളിലൂടെ എന്ത് ചെയ്യും? ഉണ്ടായിക്കൊണ്ടിരിക്കും. തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള ദേഹിയുടെ അല്ലെങ്കിൽ ലോകത്ത് നിന്ന് ആർജിച്ചെടുക്കുന്ന ആ സ്വാധീന ശക്തി കൂടുതലുള്ള ദേഹി തെറ്റും പാപവും ലോക ഇമ്പങ്ങളും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ദേഹി നമ്മുടെ ശരീരത്തെ ദേഹത്തെ നിയന്ത്രിച്ചാൽ നമ്മുടെ പ്രവൃത്തി മുഴുവനും ദേഹം കാണിക്കുന്ന സകല പ്രവൃത്തിയും പാപമംഗലമായിരിക്കും. എന്നാൽ ആത്മാവെന്ന ഘടകം ദേഹിയെ നിയന്ത്രിക്കുകയും അങ്ങനെ ആത്മാവും ദേഹിയും ചേർന്ന ശരീരത്തെ നിയന്ത്രിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം നന്മയും ദൈവഹിതമുള്ളതായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങളും അനന്യമായി വെളിപ്പെടണം എന്നാണ് പൗലോസ് തെസ്സലോനിക്ക സഭ പറയുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ദേഹവും ദേഹിക്ക് പ്രാണൻ തന്നെ കൊടുത്തിരിക്കുന്നത്, ദേഹി തന്നെയാണ്. ദേഹവും പ്രാണനും അല്ലെങ്കിൽ ദേഹിയും ആത്മാവും എങ്ങനെ അനന്യമാവണ്ണം വെളിപ്പെടണം. സ്തോത്രം. അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന്റെ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ മൂന്ന് മണ്ഡലത്തിലും ശ്രദ്ധയുണ്ടാകണം. ഈ മൂന്ന് മണ്ഡലത്തെയും ദൈവത്തിന്റെ കൃപയിൽ കാത്തുസൂക്ഷിക്കാനുള്ള സമർപ്പണ ബോധം ഉണ്ടാകണം. ഈ മൂന്ന് മണ്ഡലങ്ങളും സംശുദ്ധമായി സൂക്ഷിച്ച് കാക്കുന്നവരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. സ്തോത്രം. ഇന്ന പകൽ നമുക്ക് ദേഹത്തെ മേൽ നമുക്ക് നിയന്ത്രണമില്ലെങ്കിൽ, ദേഹിമേൽ നമുക്ക് നിയന്ത്രണമില്ലെങ്കിൽ, ആത്മാവിന്റെ ചിട്ടയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിശ്ചയമായ ഒരു പരാജയപ്പെട്ട ജീവിതത്തിനുടമയായിരിക്കും നമ്മൾ. നിശ്ചയമായ ഒരു വലിയ മാനസാന്തരം, ഒരു മനംതിരിവ്, ഒരു ഏറ്റുപറച്ചിൽ, കണ്ണുനീര്, കൈപ്പോടെ ഒരു കരച്ചിലിന്റെ ആവശ്യം, മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ വായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ദേഹം, ദേഹി, ആത്മാവ് ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എന്നാൽ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു ദൈവതനെ സംബന്ധിച്ചിടത്തോളം, അവൻ കർത്താവിന്റെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. യോഹന്നാന സുവിശേഷം 16:7 നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന സുവിശേഷം 16:7 അതിന്റെ 7 അപ്പോൾ കാര്യസ്ഥൻ വന്നാൽ ലോകത്തിൽ എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ സകല സത്യത്തിലും പരിശുദ്ധാത്മ നമ്മെ എന്ത് ചെയ്യും? വഴി നടത്തും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം തന്റെ പ്രത്യേക പരിശുദ്ധാത്മാവനെ പകർന്ന് മുന്നോട്ട് നയിക്കുന്നത് കൊണ്ട് ദേഹം, ദേഹി, ആത്മാവെന്ന ഘടകത്തിനപ്പുറമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവും നമ്മളിലുണ്ട്. അതിന്റെ പ്രത്യേക അളവുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല. നമുക്ക് മിക്കാറും 8-ാം ദിവസമോ 9-ാം ദിവസമോ ക്രിസ്തീയ വിശ്വാസിയും പരിശുദ്ധാത്മാവ് എന്നൊരു വിഷയം നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് ആ കാര്യത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8:16 വായിക്കുമ്പോൾ, റോമാലേഖനം 8:16 ആർക്കെങ്കിലും വെറുതെ അവകാശപ്പെടാൻ കഴിയുമോ ഞാൻ ദൈവത്തിന്റെ പതിലാണെന്ന്? കഴിയത്തില്ല. ഞാൻ ദൈവദാസനാണ്, ഞാൻ ദൈവത്തിലാണെന്ന് ആർക്കും വെറുതെ അവകാശപ്പെടാൻ കഴിയില്ല. വചനം പറയുന്നു, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നമ്മൾ ആരാണെന്ന്. അപ്പൊ ഇതിന്റെ അംഗീകാരം എവിടുന്ന് കിട്ടണം? ദൈവവചന സത്യപ്രകാരം നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് മാനസാന്തരത്തിലൂടെ, വീണുജന അനുഭവത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ ആ അധികാരം, അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ കർത്തത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ ആത്മസ്വഭാവമുള്ളവരായി നാം തീരുമ്പോൾ, കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നീ ആരാണ്? ദൈവത്തിന്റെ പരിതലാണ്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, റോമർ 8:16 നമ്മൾ ആരാ? ദൈവമക്കളെന്ന്. നിശ്ചയമായിട്ടും അതുകൊണ്ട് അവിടെ എല്ലാം നമുക്ക് ശിക്ഷണ ജീവിതത്തിന്റെ വളരെ പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് ഇത് മൂന്നും ദൈവസ്ഥാനം എങ്ങനെ സൂക്ഷിക്കണം? അനന്യമായി സൂക്ഷിക്കണം. അതുകൊണ്ട് അവരുടെ കൺട്രോൾ ഓവർ അവർ ബോഡി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിന്മേലുള്ള നമ്മുടെ നിയന്ത്രണം എങ്ങനെ നിയന്ത്രിക്കണം? ദേഹി കൊണ്ട് നിയന്ത്രിക്കുകയല്ല, ആത്മാവ് കൊണ്ട്. സ്തോത്രം. ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന അനുഭവം ഉണ്ടാകണം. ദേഹി കൊണ്ട് നിയന്ത്രിച്ചാൽ ലോകപ്രകാരം നമ്മൾ പോകും, എന്നാൽ ആത്മാവ് കൊണ്ട് നിയന്ത്രിച്ചാൽ നിശ്ചയമായിട്ടും ദൈവാനുരൂപമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് നമ്മുടെ ശരീര അവയവങ്ങൾ എന്നുള്ളത്. ചെവി, കണ്ണ്, നാവ് ഇവയൊക്കെ നമുക്ക് ശിക്ഷണത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥ ഒരു ശിഷ്യത്വത്തിന്റെ അവസ്ഥയിൽ ജീവിച്ച് നിത്യതയ്ക്ക് നമ്മൾ അവകാശമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദേഹം, ദേഹി, ആത്മാവ് മൂന്നും നമ്മൾ അനന്യമായി കാത്തെങ്കിൽ മാത്രമേ യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ കാണുകയുള്ളൂ എന്നവിടെ കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നമ്മുടെ ശരീരങ്ങളുടെ പ്രവൃത്തിയെ മരിപ്പിക്കാത്ത പക്ഷം നമുക്കൊരിക്കലും ഒരു ആത്മീയ ജീവിതം കഴിയില്ല. 1 കൊരിന്ത്യർ 9:27 ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം അതാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹാ പറഞ്ഞത്, ഞാൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു, ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരുവണ്ണം ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അതുകൊണ്ട് നിശ്ചയമായി നമ്മുടെ ശരീര അവയവങ്ങളിൽ നമുക്കൊരു വലിയ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് അതിനോട് ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഭാഷണങ്ങൾ, സംഭാഷണങ്ങൾ നമ്മൾ നടത്തുക മാത്രമല്ല സംഭാഷണത്തിന് നമുക്ക് കൊടുക്കുന്ന നമ്മുടെ ശ്രദ്ധ, ആ ശ്രദ്ധയുടെ മണ്ഡലം സംശുദ്ധമാകണം. ലോകത്തിലെല്ലാം കേൾക്കുവാൻ, ലോകത്തിലെല്ലാം കേൾക്കുവാൻ നമ്മൾ ഒരിക്കലും നമ്മുടെ കാതിനെ അനുവദിക്കാൻ പാടില്ല. സംഗീത ലോകം തന്നെ നോക്കിയാൽ നമുക്കറിയാം സംഗീതം വളരെ നല്ലതാണെങ്കിൽ പോലും സംഗീത ലോകത്ത് തെറ്റായ ഒത്തിരി നടപടികളുണ്ട്, ധാരാളം നടപടികളുണ്ട്. ചില സംഗീതങ്ങളുടെ പിറകിൽ തന്നെ ഈവൾ സ്പിരിറ്റിന്റെ ഒരു വലിയ ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ പോപ്പ് റോക്ക് മ്യൂസിക്, അതുപോലെ ഇന്ന് കാണുന്ന മറ്റു പല പല സംഗീത ലോകത്ത് നടക്കുന്ന പല അബദ്ധമായ കാര്യങ്ങളും, അത് കേൾക്കുവാൻ മനസ്സുവെച്ചാൽ നമ്മുടെ ശ്രദ്ധയുടെ ലോകത്തെ നമ്മൾ അതിനു വേണ്ടി കീഴ്പ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ചെവി എന്ന നമ്മുടെ അവയവത്തെ അതിനുവേണ്ടി നമ്മൾ വിട്ടുകൊടുത്താൽ, തുറന്നുകൊടുത്താൽ, അതിലൂടെ ശിക്ഷണത്തിന്റെ അഭാവം നമ്മിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരീരാവയവങ്ങളെ ശിക്ഷണത്തിൽ കാക്കുന്ന കാര്യത്തിൽ നമ്മുടെ ശരീരം ദൈവസന്നിധിയിൽ അനന്യമായി വെളിപ്പെടേണ്ടത് ആവശ്യമാകയാൽ നമ്മുടെ ചെവി, നമ്മുടെ ശ്രദ്ധാലോകത്തെ നമ്മൾ കരുതലോടെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വൃതാലാപത്തിന് പരദൂഷണം അതിന് പറയുന്ന കാര്യം ഞാൻ പിന്നെ പറയുന്നുണ്ട്, അതിന് ചെവി കൊടുക്കാൻ പാടില്ല. പി ജി വർഗീസ് ആദിവസത്യൻ ഇറക്കിയ ഒരു പ്രത്യേക ഒരു 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 നോട്ടീസ് അല്ല, ഒരു ചെറിയ ഒരു 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 എന്താ പറയുന്നത് ലീഫ്ലെറ്റ് ഉണ്ട്. അതിലെഴുതിയുണ്ട് ഇവിടെ സന്നിഹിതനല്ലാത്ത ഒരാളുടെ കുറ്റം പറയരുത് മാത്രമല്ല കേൾക്കുകയും ചെയ്യരുത്, കേൾക്കുകയും ചെയ്യാൻ പാടില്ല. പറയുന്ന ഭാഗത്ത് നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം നമ്മുടെ ശരീരം ദൈവത്തിന് അനന്യമായി സമർപ്പിക്കേണ്ടതാകിയാൽ ശ്രദ്ധയുടെ ലോകത്തെ, ചെവിയുടെ ലോകത്തെ നമ്മൾ സൂക്ഷിക്കണം. തെറ്റായ കാര്യം കേൾക്കുവാൻ നമ്മൾ മനസ്സ് വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും ധാരാളം ആൾക്കാർ പരദൂഷണത്തിന് വേണ്ടി നമ്മുടെ അടുക്കൽ വരും. അങ്ങനെ പരദൂഷണത്തിന് വേണ്ടി ചെവി നമ്മൾ തുറന്നു കൊടുത്താൽ, വൃതാലാപത്തിന് വേണ്ടി ചെവി തുറന്നു കൊടുത്താൽ, തെറ്റായ സംഗീതങ്ങളോ ലോകത്തിൽ ദൈവഹിതത്തിനല്ലാത്ത പല കാര്യം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ നമ്മൾ സമർപ്പിച്ചാൽ നിശ്ചയമായി നമ്മുടെ ശിക്ഷണ ജീവിതത്തിൽ വലിയ അപകടം സൃഷ്ടിക്കുകയും ശരീരത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നതിലൂടെ നമ്മുടെ ശരീരത്തെ ദൈവത്തിൽ അന്യമായി സമർപ്പിക്കുന്നതിൽ തോറ്റുപോയെന്ന കാരണത്താൽ നമ്മുടെ ആത്മീയജീവിതം മുഴുവൻ ഇരുളടഞ്ഞതായി തീരുകയും അത് നമ്മുടെ നിത്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വലിയ വിപത്തായി തീരുമെന്ന കാര്യം ദൈവമക്കളായി നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. മറിച്ച് ദൈവവചനം കേൾക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്ര പേര് ദൈവശബ്ദത്തിന് വേണ്ടി വീണ്ടും കാത്തിരിക്കും. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ എല്ലാ വാക്കുകളും അല്ലെങ്കിൽ പ്രാർത്ഥന ഒരു അപേക്ഷ എന്ന രീതിയിൽ ദൈവത്തിൽ കൊടുത്ത ശേഷം നമ്മൾ ആമീൻ പറഞ്ഞിറങ്ങി ഓടും, ഇല്ലേ ഇരുന്നിട്ട് പോകും. അതിനെ ഒരു ഭക്തനായ മനുഷ്യൻ, പ്രായമുള്ളൊരു മനുഷ്യൻ, ഒരു ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ഓഫീസിലേക്ക് ചെന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ഓഫീസർ ആ ആപ്ലിക്കേഷൻ വാങ്ങി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയാൽ അദ്ദേഹം എന്ത് ചിന്തിക്കും? ഒരു മാനസരോഗിയാന്ന് വിചാരിക്കും. കാരണം ഒരു അപേക്ഷയും കൊണ്ട് വന്നിട്ട് ഞാൻ എന്താ തിരിച്ചു പറയുന്നത്, അവൻ എന്ത് ചെയ്യുന്നില്ല, കേൾക്കാൻ കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ടൊരു പക്ഷെങ്കിൽ നമ്മെ ഒരു മാനസരോഗിയെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. ദൈവസന്നിധിയിൽ ദൈവം ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും ദൈവസന്നിധി പ്രാർത്ഥന അപേക്ഷകൾ സമർപ്പിച്ച ശേഷം അല്പനിമിഷം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവനോട് എന്താണ് പറയുന്നത്, ഈ പ്രാർത്ഥന വിഷയത്തിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയത്തക്കവണ്ണം അല്പനിമിഷം ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയുടെ ലോകത്തെ ഒത്തിരി സൂക്ഷിക്കണമെന്ന ഒരു പ്രത്യേക ആവശ്യകത ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം മനുഷ്യരോട് കുറച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിനടുക്കലേക്ക് പ്രാർത്ഥനയിൽ ചെല്ലുകയും ദൈവത്തിൽ നിന്ന് സന്ദേശം കേട്ട് കഴിഞ്ഞ് ആ ദൈവത്തിന് വേണ്ടി ജനത്തിനിടയിലേക്ക് ആ ശബ്ദവുമായി പോകാൻ നമുക്കറിയണം. ദൈവത്തിനടുക്കിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുകയും ദൈവശബ്ദം നമുക്ക് കേൾക്കുകയും അങ്ങനെ കേട്ട ശബ്ദവുമായി ജനത്തിനിടയിലേക്ക് ചെല്ലുവാൻ കഴിഞ്ഞാൽ ആധികാരികമായി ദൈവഹിതപ്രകാരം ജനത്തെ ടച്ച് ചെയ്യുന്ന ദൈവ സന്ദേശവുമായി ജനത്തിനിടയിലേക്ക് ചെല്ലുവാൻ നമ്മൾ പ്രാപ്തരായിത്തീരും. അതിനെന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ദൈവത്തെ കേൾക്കുന്ന കാതുകൾ നമുക്ക് ആവശ്യമാണ്. ദൈവസന്നിധി ദൈവശബ്ദം കേൾക്കുവാൻ എപ്പോഴും തുറന്ന ഒരു കാതുള്ള, രണ്ട് കാതുകളുള്ള വ്യക്തികളായി തീർന്നാൽ നിശ്ചയമായിട്ടും ദൈവം ഈ ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം ദൈവം നമുക്ക് തരും എന്നത് സുനിശ്ചിതമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കേൾവിയുടെ ലോകത്തെ നാം സംശുദ്ധമായി സൂക്ഷിക്കണം. അത് ശിക്ഷണത്തിൽ ശിക്ഷണം എന്നതിനോട് ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, രണ്ട് നമ്മുടെ കാഴ്ചയുടെ ലോകം. എന്തെല്ലാം നോക്കുവാനും എന്തെല്ലാം കാര്യങ്ങൾ വായിക്കുവാനും നമ്മുടെ കണ്ണുകളെ നമ്മൾ അനുവദിക്കാൻ. നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ 37-ാം വാക്യത്തിൽ കർത്താവേ നിന്നെ ന്യായപ്രമാണം കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണം. വായിക്കാം നമുക്ക് 119-ാം സങ്കീർത്തനം 37-ാം വാക്യം. കർത്താവേ വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണിനെ നീ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. സ്തോത്രം, മനോഹരമായൊരു വാക്യം. വ്യാജത്തിലേക്ക് എന്നെ കണ്ണുപോകരുതേ. അപ്പൊ എന്തൊക്കെ കാണണം, ഏതൊക്കെ കാര്യം വായിക്കണം? എല്ലാ വായനയും നമുക്ക് ഗുണം ചെയ്യുകയില്ല, എല്ലാ കാഴ്ചയും നമുക്ക് ഗുണം ചെയ്യുകയില്ല. കർത്താവിന് ശിഷ്യനായിത്തീരുന്ന ഒരു വ്യക്തി കണ്ണുകളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാകണം. ഇയ്യോബിന്റെ പുസ്തകത്തിലെ 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ പഴയനിയമത്തിൽ ഭക്തനായ ഇയ്യോബ് പറയുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. ധാർമ്മിക ജീവിതത്തിന്റെ ഒരു വലിയ ശക്തമായ ഒരു ആഹ്വാനമാണ് എല്ലാ കാലഘട്ടത്തിലുള്ള ദൈവജനത്തിനെയും ഇയ്യോബ് കൊടുക്കുന്നത്. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ശ്രദ്ധിക്കുക, പഴയമത്തിൽ ഒരു അസാധാരണമായ ജീവിതം നയിച്ച ഭക്തനായ മനുഷ്യരായിരുന്നു അയ്യോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഓർപ്പിച്ചതാണ് നമ്മുടെ ആദ്യ ദിവസം ഒരു രാത്രി യോഗത്തിൽ. ഭക്തിയും ധനവും ജ്ഞാനവും അധികാരവും ഈ നാല് മണ്ഡലങ്ങൾ ഒരുപോലെ സംശുദ്ധമായി കാത്തു സൂക്ഷിച്ച ഒരു ഭക്തനായിരുന്നു ആര്. അത് പറഞ്ഞാൽ അസാധാരണ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ധനമുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു അഹങ്കാരം ഉണ്ടാകാം, ജ്ഞാനം ഉയർന്നാലും അഹങ്കാരം ഉണ്ടാകാം, ഭക്തി കൂടിയാലും ഭക്തിയുടെ ഒരു പ്രൈഡ് നമുക്കുണ്ടാകാം, അധികാരമുണ്ടായാലും ഇതൊക്കെ ഉണ്ടായാലും നമുക്കത് ഉണ്ടാകാം. അപ്പൊ ജ്ഞാനം, ഭക്തി, ധനം, അധികാരം, ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് വന്ന ഇയ്യോബ് എത്രമാത്രം സംശുദ്ധമായ ജീവിതം നയിച്ചത്. അദ്ദേഹം പറയുകയാണ് ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. നമ്മുടെ കാഴ്ചയുടെ ലോകം, നമ്മുടെ വായനയുടെ ലോകം സംശുദ്ധമാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോട്ടെ, 3-ാം ഭാഗത്തേക്ക് വരാം. നമ്മുടെ അധരങ്ങളെ നാം സൂക്ഷിക്കണം, നമ്മുടെ നാവുകളെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ നമ്മൾ കൊണ്ടുവരണം. യാക്കോബാണ് കൂടുതലും അധരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യാക്കോബൻ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ താൻ പറയുന്നത് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവരായിരിക്കുക. കേൾപ്പാൻ വേഗത എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച്, ചിലരെ എത്ര പറഞ്ഞാലും കേൾക്കാതെ വരുത്തി, അങ്ങനെ ഗ്രഹിക്കാൻ കഴിവില്ലായ്മയെ കുറിച്ചല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കേൾപ്പാൻ എന്തുണ്ടാകണം? വേഗത ഉണ്ടാകണം. ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നോക്കുണ്ടാകണം. പക്ഷെങ്കിൽ കേൾക്കുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ച് പറയുന്ന പദങ്ങൾ എപ്പോഴും ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ വലിയ മുറിവുകളാണ്. ചില പറയുകയാണ് ഞാനെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നതാണ് അല്ലെ, അത�രു നല്ല സ്വഭാവമാണെന്ന് ഒരുപക്ഷെ ചിന്തിച്ചു വരുന്നു. എല്ലാം വെട്ടിത്തുറന്ന് ഒരുപോലെ പറഞ്ഞാൽ ആ മുറിവുകൾ ഉണക്കാൻ വേറെ കുറെ ആൾക്കാർ പുറകെ വരേണ്ട വരും അല്ലേ, ശരിയല്ലേ? വെട്ടിത്തുറന്ന് പറയുന്ന അപ്പം എല്ലാം നമ്മൾ കാര്യപ്രസക്തമായി പറയണം. പക്ഷെങ്കിൽ ഒരു കാര്യം തന്നെ നമുക്ക് അതിന്റെ സ്റ്റൈൽ മാറ്റി പറയാൻ കഴിയും. കാലുമേ കാലു വെച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ പറയാം, എടാ മോനെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വെക്കരുത് എന്ന് പറയാം. അടുക്ക ചെന്നിട്ട് മോനെ കാലം മാറ്റി വെച്ചേക്ക് എന്ന് പറയുമ്പോൾ അവനത് ഉൾക്കൊള്ളാൻ കഴിയും. ശ്രദ്ധിക്കുക, അപ്പൊ നമ്മൾ എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, എങ്ങനെ നമ്മുടെ നാവുകൾ ഉപയോഗിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾപ്പാൻ വേഗത ഉണ്ടാകണം, പറയാൻ താമസമുണ്ടാകണം, പിന്നെ കോപത്തിനും താമസമുണ്ടാകണം. യാക്കോബ് വളരെ പ്രാക്ടിക്കലായി, അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിന്റെ വശമാണ് യാക്കോബ് കൂടുതൽ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ യാക്കോബിന്റെ പുസ്തകം തന്നെ 3-ാം വാക്യത്തിൽ നാവ് വലിയൊരു തീയാണ്, വലിയ കാട് കത്തിക്കുന്നു, അത് കത്തിക്കുന്ന കാടുകൾ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന നാശം വലിയതാണ് എന്നാണ് അതിലൂടെ യാക്കോബ് രേഖപ്പെടുത്തുന്നത്. സദൃശവാക്യം 18-21 വാക്യം നമുക്ക് വായിക്കാം. സദൃശവാക്യം 18-21. ശ്രദ്ധിക്കണം, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. നമ്മൾ പറഞ്ഞു വിടുന്ന ചില വാക്കുകൾ അതൊരു പക്ഷെങ്കിൽ മരണത്തിലേക്കും ജീവനിലേക്കും നമ്മെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ സദൃശവാക്യങ്ങളിൽ ഞാൻ പറയുകയാണ് മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മരണവും ജീവനും നിർണയിക്കുന്നത് വാക്കുകളാണെങ്കിൽ അധരങ്ങളാണെങ്കിൽ നമ്മുടെ അധരങ്ങളുമേൽ ഒരു വലിയ നിയന്ത്രണം നമുക്ക് ആവശ്യമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ ഒരു ബിഗ് ഞാൻ നേരത്തെ പറഞ്ഞു ബിഗ് മൗത്ത് ആൻഡ് സോ മെനി മിസ്റ്റേക്സ് എല്ലാം തുറന്നു പറയുന്ന പെട്ടെന്ന് പറയുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഒത്തിരി 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 കുഴപ്പങ്ങളിൽ പത്രോസ് ചാരിതായി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അധരങ്ങളെ സൂക്ഷിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ച് 39-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ എന്റെ നാവിനെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നാവിനെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. യെരിഹോ മതിൽ ചുറ്റി അതിനെ പിടിക്കുവാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് പ്രവേശിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ യുദ്ധ മുറയാണ് അവിടെ ഉപയോഗിക്കുന്നത് ദൈവം. ഒരിക്കലും ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്ത യുദ്ധമുറയാണ് അവിടെ യോശുവയിലൂടെ ദൈവം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ദൈവം ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് കഴിഞ്ഞ ഏകദേശം 40 വർഷത്തെ അവരുടെ പെരുവിർപ്പും അവരുടെ വാഗ്വാദവും അവരുടെ ശണ്ഠയും അവരുടെ മത്സരവും കണ്ട ദൈവം യെരിഹോ കോട്ട ചുറ്റുമ്പോൾ ദൈവം ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു യോശുവയിലൂടെ, ജനമാരും ഈ ദിവസങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു വാക്കും പറയരുത്. 6 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റിയ ശേഷം 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റും. ആ ദിവസങ്ങളെല്ലാം ജനം നിശബ്ദരായിരിക്കണം. എന്താ അതിന്റെ കാര്യം? അവിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തു വരും. ഈ യുദ്ധം എന്തോ യുദ്ധമാ, ഇങ്ങനെ യുദ്ധം ചെയ്ത ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ? നോക്കൂ, ആയുധമെടുത്ത ആയുധ പാളികളുണ്ട്, പടയാളികളുണ്ട്, അവർ നിശബ്ദരായി നടക്കുന്നു, പെട്ടകം ചെന്ന് പുരോഹിതന്മാർ നടക്കുന്നു. ഇങ്ങനെ യുദ്ധം വിജയിക്കാൻ കഴിയുമോ? നിശബ്ദരായി പോകുവാൻ ദൈവം പറഞ്ഞതിന് പ്രധാന കാരണം ധാരാളം അഭിപ്രായങ്ങളും അവിശ്വാസത്തിന്റെ വാക്കുകളും പുറത്തു വരും. ദൈവം പറഞ്ഞ എല്ലാം നിശബ്ദരായിരിക്കണം. നിങ്ങൾക്ക് ഒന്നിച്ച് ആർപ്പിടാൻ ഒരു സന്ദർഭം തരുമ്പോൾ ആത്മാർത്ഥമായ സംശുദ്ധമായ നിങ്ങൾ വാക്കുകൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയാതെ സൂക്ഷിച്ച ആ സംശുദ്ധമായ അധരങ്ങളിൽ വരുന്ന സ്തുതിയുടെ മുമ്പിൽ ദൈവം ആ കോട്ടയെ ചെയ്യും തകർത്തു കളയും. സ്തോത്രം. അപ്പൊ ചില സന്ദർഭത്തിലൊക്കെ, ചില സന്ദർഭത്തിലല്ല, എല്ലായ്പ്പോഴും അവിശ്വാസത്തിന്റെ വാക്കുകൾ ഒതുക്കി അത് പാടെ ഉപേക്ഷിച്ച് ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം കാണിച്ചു തരുന്ന പാതയെ വിശ്വസിപ്പാനും അതിനുവേണ്ടി ഭക്തിയോടെ കാത്തിരിക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അധരങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. നിശ്ചയമായിട്ടും അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. യിരമ്യാ പ്രവചനം 15:19 വാക്യം വായിച്ച ആ ഭാഗം ഞാൻ നിർത്തുകയാണ്. വളരെ നല്ല ഒരു ഉപദേശം ദൈവ പ്രവാചകൻ അവിടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുകയാണ്. യിരമ്യാ പ്രവചനം 15:19 വാക്യം. ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞ അധമമായത് ഉപേക്ഷിച്ച് പിന്നെ ഉത്തമമായത് നീ പ്രസ്താവിച്ചാൽ നീ എന്റെ വാ പോലെയാവും. ആ ഒറ്റ വാക്യം മതി ഏതൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് അധരത്തെ സൂക്ഷിക്കാൻ. നാം അധമമായത് ഉപേക്ഷിച്ച് അധമമായത് പറയാതെ, അവിശ്വാസത്തിന് വാക്കുകൾ പറയാതെ, ദൈവഹിതമല്ലാത്ത വാക്കുകൾ പറയാതെ, മറ്റുള്ളവരെ കുറവുകളും തെറ്റുകളും പരദൂഷണവും പറയാതെ അധരങ്ങൾക്ക് കാവലിട്ട് സൂക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിപ്പാൻ അധരം ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ വാക്ക് പോലെയാകും നമ്മുടെ വാക്കുകൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാ പകൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ചില നല്ല ദൈവദാസന്മാർ, ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക കാര്യം പറയാം. ഈ ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനെ പുറത്താക്കുന്ന ഭ്രാന്തന്മാർ, തുടലിൽ കിടക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള പലരും ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയിൽ ഞാനും പോയി ചെറുപ്പം മുതൽ ഇരുന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടുണ്ട് ചെറുപ്രായം മുതലേ. പ്രധാന ധാരാളം ശുശ്രൂഷകന്മാർ അങ്ങനെയുള്ള ചങ്ങലയിട്ട് വ്യക്തികളെ ഫ്രണ്ടിൽ നടുവിലിരുത്തിയ ശേഷം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വേളയിൽ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേക കാര്യം, കൃഷാംഗന്മാരായിരിക്കും ചില ദേവദാസന്മാർ, കൃഷാംഗന്മാർ. ആ ഭൂതവാദിനായാലും ഭ്രാന്തൻ ഒന്ന് തട്ടിയാ തെറിച്ചു പോകുന്ന വ്യക്തികളായിരിക്കും, കൃഷാംഗനായിരിക്കുക. പക്ഷെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഓരോ അധികാര വാക്കിനും വലിയ പവറാണ്. അതവരുടെ ശക്തിയുടെ അധികാരമല്ല, അവർ കായികശേഷിയല്ല, അവരിലൂടെയുള്ള ദൈവശക്തിയാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. അവരെ വാക്കുകൾ, അവരെ അധരങ്ങൾ ദൈവത്തെ വിശ്വസിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും ആത്മീയ കാര്യം പറയുവാൻ അവരെ സൂക്ഷിക്കുന്നത് കൊണ്ട് അധരങ്ങളിൽ വരുന്ന വാക്കുകൾക്ക് പോലും വലിയ ആത്മശക്തിയാണ്. ഇന്ന് പകൽ ഒരു കാര്യം പറ്റാൻ ശ്രദ്ധിക്കണം, നമ്മുടെ വാക്കുകൾക്ക് അധികാരം വേണമെങ്കിൽ ഈ നാവ് ദൈവകാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. സ്തോത്രം. ദൈവജനം പരദൂഷണം നിർത്തണം. ദൈവജനം അവിശ്വാസത്തിന്റെ വാക്കുകൾ നിർത്തണം. ദൈവവഴികളെ സംശയിക്കുന്ന അതിന്റെ സംശയത്തിന്റെ വാക്കുകൾ ഉപേക്ഷിച്ച ശേഷം ദൈവത്തെ സ്തുതിക്കാനും അഭിവൃദ്ധിപ്പെടുത്തുവാനും ഏതൊരു വ്യത്യസ്ത സാഹചര്യത്തിലും ദൈവം കർത്തിപ്പെടുത്ത ഏതൊരു പ്രത്യേക മാധ്യമങ്ങളിലും ദൈവം പറഞ്ഞതാണെങ്കിൽ വിശ്വസിക്കാനും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാനും കഴിഞ്ഞാൽ ഈ അധരങ്ങൾ ദൈവത്തിന് അധരമായി തീരും എന്നാണ് കർത്താവ് യിരെമ്യാവിലൂടെ പറയുന്നത്. അധമമായി ഇത് ഉപേക്ഷിച്ചത് ഉത്തമമായതിന് ശ്രദ്ധ വെച്ചാൽ എന്റെ നാവ് പോലെ ആകും നിന്റെ നാവ്. ഇന്ന് പകൽ നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ ദിവസം സമർപ്പിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാൻ ഇപ്പൊ പറഞ്ഞ മൂന്ന് പ്രധാന കാര്യം നമ്മുടെ ശരീരത്തിന് ശിക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ശിക്ഷണം കാരണം എന്ന് അറിയാമോ? നമ്മുടെ ദേഹിയും ആത്മാവും മാത്രമല്ല ദേഹവും കർത്താവിന്റെ വരവിൽ അനന്യമായി വെളിപ്പെടേണ്ടതാണ്. ഇതുകൊണ്ട് മാത്രമാകുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഹൃദയംഗത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് കർത്താവിന് ശിക്ഷത്തെ മേച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, കാത് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, അധരം സൂക്ഷിച്ചു കഴിഞ്ഞാൽ, സ്വതന്ത്ര കണ്ണിന് പുറകെ സാധാരണ ഹൃദയവും സഞ്ചരിക്കുന്നത് അല്ലേ? അല്ലേ? നിശ്ചയമായിട്ടും കണ്ണിമ്പമായതൊക്കെ കാണാൻ ഒരു നിയന്ത്രണമില്ലാതെ ഏൽപ്പിച്ചു കൊടുത്താൽ, ചെവി കേൾക്കാനൊക്കെ പാടില്ലാത്തതൊക്കെ കേൾക്കുവാനും അത് ആനന്ദിക്കുവാനും നമ്മൾ ചെവിയെ അനുവദിച്ചാൽ, എന്തും പറയുവാൻ ഒരു നിയന്ത്രണമില്ലാതെ അധരത്തെ നമ്മൾ വിട്ടുകൊടുത്താൽ, ക്രിസ്ത്യാനിത്വത്തിന്റെ ശിക്ഷണത്തിന്റെ ഒരു ലെവലേഷം പോലും ഇല്ലാത്ത വെറും സാധാരണക്കാരന ഒരു വ്യക്തിയായി നമ്മൾ തരതാൽ. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ശരീരത്തിന് മേലൊരു വലിയ നിയന്ത്രണം ഉണ്ടാകണം. ശ്രോത്രം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ. ചിന്തയുടെ കാര്യം എനിക്ക് മറ്റൊരു ഭാഗത്ത് പറയാനുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ പറയുന്നില്ല. അത് സ്റ്റിവാർഡ്ഷിപ്പ് എന്ന വിഷയം ദൈവനിച്ചാൽ നാളെ എടുക്കാം പ്രതീക്ഷ. സ്റ്റിവാർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം, അവിടെ ആ ഭാഗം വരുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്ത് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. ചിന്താമണ്ഡലം. അപ്പം നമ്മുടെ ശരീരത്തിന് മേൽ വലിയ നിന്നുണ്ട് കർത്താവെ എന്റെ കണ്ണുകളെ സൂക്ഷിക്കുവാൻ. യോ പറഞ്ഞതുപോലെ ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, അരുതാത്ത കാണാതിരിക്കുവാൻ, അരുതാത്ത ദർശിക്കാതിരിക്കുവാൻ, അരുതാത്ത കാണുവാനുള്ള വെമ്പൽ പോലും ഇല്ലാതിരിക്കുവാൻ, അരുതാത്ത വായിക്കാതിരിക്കുവാൻ എന്റെ കണ്ണുകളെ കർത്താവെ സൂക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ. അരുതാത്ത കർത്താവ് കേൾക്കുന്ന ഒരു സ്വഭാവം എനിക്ക് വേണ്ട. പരദൂഷണം പോലെ തെറ്റായ കാര്യം കേൾക്കുവാൻ, തെറ്റായ സംഗീതം കേൾക്കുവാൻ, തെറ്റായ വാർത്തകൾ കേൾക്കുവാനുള്ള എന്റെ ആ വലിയ അഭിമാനത ഇന്ന് പകൽ കർത്താവെ ഞാൻ കുഴിച്ചുപിടുകയാണ്. അധരത്തെ സൂക്ഷിക്കുക മാത്രമല്ല, എന്റെ കണ്ണുകളെ സൂക്ഷിക്കുക മാത്രമല്ല, എന്റെ ചെവികളെ സൂക്ഷിപ്പാൻ കൃപ ചെയ്യണമേ. അതുപോലെ നമ്മുടെ അധരത്തെ നമുക്ക് സൂക്ഷിക്കാം. വലിയ കാട് കത്തിക്കുന്ന ഈ കൊച്ചവയവം വചനം പറയുന്നു, കേൾപ്പാൻ വേഗത ഉണ്ടാകണം, പറയാൻ താമസം ഉണ്ടാകണം, കോപത്തിനും താമസം ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം നമ്മുടെ ശരീരത്തിന് മേൽ ഒരു നിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് ദിവസം ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ മൂടി ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ശരീരത്തിന് മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ദേഹിയെ ആത്മാവിന് സമർപ്പിക്കണം. വചനം പറയുന്നു, നിങ്ങളെ തന്നെ ആത്മാവിന് സമർപ്പിച്ചാൽ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കപ്പെടുകയില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ദേഹി ആത്മാവിലൂടെ ദേഹത്തെ നിയന്ത്രിക്കുകയും ആ ദേഹം സംശുദ്ധമാക്കപ്പെട്ടുക, ദേഹി സംശുദ്ധപ്പെട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ ചിന്തകളും ഭാവങ്ങളും അത് സംശുദ്ധമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ശരീരം എന്ന ഈ വെറും പുറം കാണുന്ന ഈ ഈ ഈ ഈ കൂട് ഒരിക്കലും തെറ്റായ ഒരു നിർദ്ദേശത്തെ അനുസരിക്കത്തക്കവണ്ണം ദേഹിക്ക് കീഴിലായിരിക്കില്ല. മറിച്ച് പരിശുദ്ധാത്മാവിലൂടെ ആത്മാവിനാൽ ഈ ദേഹി നിയന്ത്രിക്കപ്പെടുകയും അതിലൂടെ ദേഹവും സംശുദ്ധമായി നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ തൃശ്ശിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്താലോകത്തെ, ഞങ്ങളുടെ കാഴ്ചയുടെ ലോകത്തെ, ഞങ്ങളുടെ ശ്രദ്ധയുടെ ലോകത്തെ, ഞങ്ങളുടെ വാക്കിന്റെ ലോകത്തെ, അധരങ്ങളെ ലോകത്തെ, വാക്കിന്റെ ലോകത്തെ ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിൽ നിന്നെ കർത്തത്തിൽ കീഴ്പ്പെടുത്തി തരികയാണ് കർത്താവേ. സംശുദ്ധമായി ഒന്ന് ഇപ്പം സഹായിക്കണമേ. നിന്റെ വരവെങ്കിൽ കർത്താവേ ആത്മാവും ദേഹിയും മാത്രമല്ല ദേഹവും സംശുദ്ധമായി കാക്കപ്പെടണമല്ലോ. ഇന്ന് പകൽക്കാലത്തിനാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ പാപത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ അതിനെ കുറിച്ച് വിശദം വേണ്ടി വരും. മരണത്തിനുള്ള പാപവുമുണ്ട്, മരണത്തിനല്ലാത്ത പാപവും ഉണ്ട്. അത് ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഭാഗം യോഹനാന്റെ ഒന്നാം ലേഖനത്തിലുണ്ട്. മരണത്തിനുള്ള പാപവും മരണത്തിന് അല്ലാത്ത പാപവും. യോഹനാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. യോഹനാൻ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം. കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ
ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു.
ശ്രദ്ധിക്കുക, പാപം ചെയ്യാൻ പാടില്ല. അഞ്ചാം അധ്യായത്തിൽ വരുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ശരിയായ പരിഭാഷ കനോട്ട് കണ്ടിന്യൂ ഇൻസിൻ്റ് എന്ന, പാപത്തെ തുടരാൻ കഴിയില്ല. ഇംഗ്ലീഷിൽ കനോട്ട് കണ്ടിന്യൂ ഇൻസിൻ. നമുക്കറിയാം, ഒരു 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 പന്നി അത് ചെളിയിച്ചറിയാൽ തെക്ക് പറഞ്ഞാൽ ചള്ള എന്ന് പറയുന്നത്, ഞാൻ വടക്കോട്ട് പോയ പിന്നെ ചള്ള എന്ന് വരത്തില്ല, ചെളിയെന്ന് വരത്തുള്ളൂ. ചെളിയിൽ ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നെയും കിടന്നെന്ത് ചെയ്യും? അതിൽ തന്നെ കുഴഞ്ഞാല് സുഖമാകും. എന്നാൽ ഒരു ആട്ടിൻകുട്ടിയുടെ ദേഹത്ത്, ഒരു ആടിന്റെ ദേഹത്ത് അല്പം ചെളി പിടിച്ചെന്ത് ചെയ്യും? അസ്വസ്ഥതയായി. എവിടെയെങ്കിലുമൊക്കെ ചെന്നെന്ത് ചെയ്യും? ഉരച്ച് 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 അതെല്ലാം കളയും. ഇതാണ് ദൈവത്തിനും അല്ലാത്തതിനുള്ള വിഷയം. അപ്പൊ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യം സംഭവിച്ചാൽ നമുക്കതിൽ തുടരാൻ കഴിയാത്ത നിലയിൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും. നമുക്കൊരു വലിയൊരു ഒരു ഒരു അസ്വസ്ഥതയുണ്ടാകും. അത് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നു, കർത്താവിനെ അനുസരിക്കുന്നു, ശരിയായ ദിശയിൽ പോകുന്ന ഒരു ശിഷ്യനാണെന്നുള്ള തെളിവാണ്. നമുക്ക് തെറ്റുണ്ടാകുമ്പോൾ, പാപമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2003 വന്നപ്പോൾ ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം താമസിക്കുന്ന അജ്മാലാണ്, ഒരു ക്ലീനിങ് ഒരു ഒരു പിന്നെ കമ്പനിയിൽ അദ്ദേഹം ഓവർസനാണ്. അപ്പോൾ ഒരു ഷെയ്ഖിന്റെ ഇവിടെ എവിടെയോ സൗദി സോറി ഇവിടെ ദുബൈയില് ഒരു ഷെയ്ഖിന്റെ ഒരു വലിയ ബിൽഡിംഗ്, അതായത് ഫ്ളാറ്റുകൾ, ധാരാളം ഫ്ളാറ്റുകളുണ്ട്. അതിന്റെ വർക്ക് അദ്ദേഹം സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫീൽഡ് ധാരാളം ജോലിക്കാരുണ്ട്, ആന്ധ്രക്കാരും മലയാളികളും അതുപോലെ നേപ്പാളികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹം ഇങ്ങനെ അലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വേളയിൽ ഞങ്ങൾ ആ ആ ക്യാമ്പസിൽ ചെന്നു. അവിടെ കുറെ ജോലിക്കാരെ അദ്ദേഹം പിടിച്ച് ചെറുതായിട്ട് ശാസിച്ചു ഇങ്ങനെ പറഞ്ഞത്, മോനെ നീ അത് ചെയ്യേണ്ടല്ലോ എന്ന ശരിയായിട്ട് പണി, ഇതില്ലെങ്കിൽ നമുക്ക് ഈ വർക്ക് പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് അവനെ ശാസിച്ചത്. പക്ഷെങ്കിൽ വീണ്ടും അരയിലേക്കുള്ള യാത്ര മധ്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം. റോബർട്ട്സൺ എന്ന രീതിയിൽ അദ്ദേഹം പറയാൻ പാടില്ലാത്ത വാക്കൊന്നും അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചതാ. പക്ഷേ ആ യാത്ര മധ്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം ഉണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും ഫോൺ ചെയ്യുകയാണ് ഈ കീഴ് ജോലിക്കാരോട്, മോനെ ഞാൻ നിന്നോട് പറഞ്ഞു വല്ലതും വിഷമമുണ്ടോ നിനക്ക്, ഇതേ റോബർട്ട്സണാന്ന് നടക്കണം, ആരാത്തൊന്നും പറഞ്ഞില്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ ചിന്തയിൽ അദ്ദേഹം തോന്നുകയാണ്, ഞാൻ ഇനി നാളെ സുവിശേഷമാണ് അദ്ദേഹം ആ പയ്യനെ ഞാൻ സന്ധിക്കുമ്പോൾ എന്നെ കുറിച്ചുള്ള മനോഭാവം എന്തായിരിക്കും. അതുകൊണ്ട് പറയാം, മോനെ ഞാൻ പറഞ്ഞ പോലെ നിനക്ക് വിഷമമുണ്ടോ, ഞാൻ ആ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ഏതെങ്കിലും ഉള്ളോ നമുക്ക് ഈ ജോലി നിൽക്കുകയും നിനക്കും എനിക്കും ഒക്കെ ഇവിടെ ജോലി ചെയ്യാൻ കഴിയത്തുള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒന്നുകൂടെ ഒന്ന് റിക്കൺസൈൽ ചെയ്യുക. ഞാൻ ചോദിച്ചു, എന്തിനാ ഇപ്പൊ ചെയ്തെന്ന് ചോദിച്ചു. പറഞ്ഞു, പക്ഷേ ഞാൻ ആ പറഞ്ഞ പദം തന്നെ എനിക്കൊരു അസ്വസ്ഥത ഉളവാക്കി. ഇങ്ങനെ തിരിച്ചു ആത്മീയനല്ലെന്ന് വിചാരിച്ചു. ആത്മീയനല്ലെങ്കിൽ ആ പോന്ന വാക്കിൽ രണ്ടുകൂടെ കാര്യം പറയും. എന്നിട്ട് പിന്നെ കിട്ടാത്ത കാര്യം എന്ത് ചെയ്യും, മനസ്സിലോ പേപ്പറിലോ കുറിച്ചിട്ടിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും, ഇതൂടെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് കാണുമ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും, ശകാരവാക്ക് പറയും. അപ്പം ഉത്തരവാദിത്വ നിർവഹണം വേണ്ട എന്നല്ല പറയുന്നത്, ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവനിൽ അരുതാത്തത് വന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയിൽ വന്നതിൽ അവന് വലിയ അസ്വസ്ഥത. അത് റെക്കൺസൈൽ ചെയ്ത് കഴിഞ്ഞിട്ടും അവന് അസ്വസ്ഥത. ആത്മീയനല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ വിട്ടുപോയ പദങ്ങളെ അവൻ കോർത്തുണക്കി മനസ്സ് സൂക്ഷിച്ചും എഴുതി വെച്ചും വീണ്ടും കാണുമ്പോൾ കുറച്ചുകൂടെ ശകാരവാക്ക് പറയുന്നു. എന്നാൽ ഭക്തനെ സംബന്ധിച്ചോളം പുറത്തേക്ക് പോയ പദങ്ങൾ എന്തെങ്കിലും ഒരു മുറിവാർക്കിൽ വരുത്തിയോ ഇല്ലയോ എന്ന ചിന്തയിൽ വീണ്ടും അസ്വസ്ഥനായിത്തീരുന്നു. അസ്വസ്ഥത സത്യത്തിൽ ഒരു ഹോളി ഡിസ്റ്റർബൻസ് ആണ്. ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളും ദൈവത്തിന് വേണ്ടി സമർപ്പിതരായി ജീവിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വ ബോധ്യം നമുക്കുണ്ട്. ഇന്ന് പകൽക്കാലം ആ വലിയ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. തുടർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിനെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ള രണ്ടാം ഭാഗമാണ്. ഞാൻ അധിക ഭാഗം ഇത് പറയുന്നില്ല. ഞാൻ ആ കാസറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പല കാര്യം. നിങ്ങളെ കാസറ്റ് കാണാൻ ഞാൻ നിങ്ങളോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. നിശ്ചയമായിട്ട് കാണണം കാസറ്റ്, കഴിഞ്ഞ വർഷത്തേക്ക് കാസറ്റിൽ കാണണം. എനിക്കും വലിയ പ്രചോദനമായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹം ടച്ച് ചെയ്യാത്ത ഭാഗങ്ങളാണ് നിങ്ങളോട് ടച്ച് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പല ഭാഗങ്ങളും നോട്ട്സ് ഉള്ളത് തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ തന്നെത്താൻ നിഷേധിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ട ശേഷം അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പ്രധാന കാര്യം, ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുക. ആ കാസറ്റില് കർത്താവ് ക്രൂശെടുത്ത് അനുഗമിച്ചതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. ക്രൂശെടുക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടുന്ന സ്നേഹം, അനുസരണം, സമർപ്പണം, ഇനിയുള്ള പദങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല, നിങ്ങൾ ആ കാസറ്റ് വെച്ച് വേണേൽ കാണും. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടാണ് ക്രൂശെടുക്കേണ്ടത്, അത് സമർപ്പണത്തിന്റെ ഭാഗമാണ്, അത് അനുസരണത്തിന്റെ ഭാവമാണ് എന്നൊക്കെ ആ കാസറ്റിൽ ആ ക്ലാസ്സിൽ വിശദീകരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നുമല്ല പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രൂശെടുത്ത് അനുഗമിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് മുമ്പേ ക്രൂശെടുത്തവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് തന്നെ ക്രൂശ് മരണത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക ഭാഗം മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 16-ാം അധ്യായം, മത്തായി സുവിശേഷം 16-ാം അധ്യായം, അതിന്റെ 18 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, 16-17 വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഒരു ഭാഗം ചിന്തിച്ചതാണ്. കർത്താവ് ഒരു ശിഷ്യന്മാർ ചോദിച്ചു, എന്നെ കുറിച്ച് എന്താണ് ലോകം മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, നീ ഏലിയാവാണ്, പിന്നെ യിരെമ്യാവാണ്, ആ പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്ത് എന്നെ കുറിച്ച് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പം അതിലൂടെ യേശുവിനെ അന്നത്തെ സമൂഹം ശിഷ്യന്മാരെന്തു മനസ്സിലാക്കി എന്ന് കർത്താവ് ആവശ്യപ്പെടുക മാത്രമല്ല, തന്റെ വ്യക്തിത്വം, താൻ ആരാണെന്ന് വ്യക്തിത്വം ആരാണെന്ന് വെളിപ്പെടുത്തുക മാത്രമല്ല, താൻ പോവാ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ കൂടെ കർത്താവ് അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലായിരുന്നുണ്ടോ? യേശു താൻ ആരാണെന്ന് വെളിപ്പെടുത്തുക മാത്രമല്ല, താൻ എന്തു ചെയ്യാനാണ് ഭൂമിയിൽ വന്നത് എന്ന കാര്യം കൂടെ വെളിപ്പെടുത്തുന്നു. താൻ ആരാണെന്ന വെളിപ്പെടുത്തി എവിടെ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ആയ ക്രിസ്തു. അപ്പോൾ യേശു താൻ പ്രവർത്തിക്കുന്ന അത്ഭുതവും പ്രവർത്തനവും സുവിശേഷ സന്ദേശങ്ങളും ഉപമകളും പഠിപ്പിക്കലും അത്ഭുതങ്ങളൊക്കെ ജനത്തിൽ തന്നെക്കുറിച്ച് എന്ത് പ്രതിച്ഛായ ഉളവാക്കി എന്ന് കർത്താവ് അറിയുവാൻ ആഗ്രഹിക്കുകയും ഞാൻ ആരാണെന്ന് എന്റെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയുക മാത്രമല്ല, കർത്താവിന്റെ പ്രവൃത്തി അതൂടെ ജനം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് തന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മാത്രമല്ല, താൻ ആരാണെന്ന് മാത്രമല്ല, തന്റെ പ്രവൃത്തി എന്താണെന്നൂടെ ആ അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതിനെ രണ്ടും പത്രോസുമായി ബന്ധത്തിലാണ് നമ്മൾ കാണുന്നത്. പത്രോസിന് ഉന്നതമായ വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാട് പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. എന്നാൽ യേശു ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ കുറിച്ച് താഴേക്ക് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞ പദം ഞാൻ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, ഞാൻ അതിദാരുണമായി ഈ ദുഷ്ടന്മാരാൽ പീഡിപ്പിക്കപ്പെടും. അതായത് കർത്താവിന്റെ ക്രൂശ്മരണത്തെ കുറിച്ചുള്ള പ്രസ്താവന കൂടെ അതേ അധ്യായത്തിൽ പത്രോസിന് കിട്ടിയ വെളിപ്പാടിന്റെ ഭാഗം ഉദ്ധരിച്ച ശേഷം തുടർന്നുള്ള ഭാഗത്ത് 14 അധ്യായത്തിൽ കർത്താവിന്റെ ക്രൂശ്മരണത്തെ കുറിച്ചുള്ള ചിന്തയുടെ കർത്താവ് പങ്കിടുമ്പോൾ പത്രോസ് കർത്താവ് പറഞ്ഞു, അരുതേ കർത്താവേ അങ്ങനെ നിനക്ക് ഭവിക്കരുതേ. യേശു ക്രൂശെടുക്കുന്ന കാര്യം പറയുമ്പോൾ താൻ മാനവരോഗുരത്തിന് വേണ്ടി തന്നെ ജീവൻ അർപ്പിക്കുന്ന കഷ്ടതയുടെ പാശത്തെ കുറിച്ച് പങ്കിടുമ്പോൾ പത്രോസ് പറഞ്ഞ, കർത്താവ് നിനക്കത് ഭവിക്കരുത്, നിനക്കത് ഭവിക്കരുത്, മാറ്റിക്കൂട്ടി കർത്താവ് നല്ലൊരു ഉപദേശം കൊടുത്തു. കർത്താവ് അവിടെ പറഞ്ഞു, ഹോ സാത്താനെ, നീ ദൈവത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്, മനുഷ്യർക്കുള്ളതാണ് ചിന്തിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം ഇവിടെ എന്താ പത്രോസ് പറ്റിയ കുഴപ്പം, എന്താ പത്രോസിന്റെ ഈ അഭിപ്രായത്തിൽ ഈ വാക്കിൽ എന്താ തെറ്റു വന്നത്? വളരെ കൃത്യമായി കർത്താവ് തന്നെ പറയുന്നുണ്ട്, ദൈവ പദ്ധതിയല്ല നീ പറഞ്ഞ വാക്കിൽ ഞാൻ ദർശിക്കുന്നത്. പിന്നെ ആരാ? ഒരു സാധാരണ മനുഷ്യൻ പറയുന്ന ഒരഭിപ്രായമാണ് നിന്റെ. ഒരാളെ കഷ്ടപ്പെടുന്നു, ഒരാളെ ത്യാഗം സഹിക്കാൻ പോകുന്നു, ദാരുണമായ രീതിയിൽ ഒരാൾ മരിക്കാൻ പോകുന്നു. ഇതാരും മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കർത്താവിനത് ഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്ന പത്രോസിന് ഭയങ്കര സങ്കടം. ഒരു മാനുഷികമായ ചിന്തയാണ് അത്. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, കർത്താവേ നിനക്കത് ഭവിക്കരുത്. അപ്പോൾ ദൈവഹിതത്തിന് ഉള്ള സ്ഥാനം ഗ്രഹിക്കാൻ മനസ്സില്ലാതെ ദൈവപദ്ധതി എന്താണെന്ന്, യേശുവിനെ കുറിച്ചുള്ള ദൈവപദ്ധതി എന്താണെന്ന് ഗ്രഹിക്കാതെ പിന്നെ എന്ത് ചെയ്തു? ഒരു മാനുഷിക അഭിപ്രായം പത്രോസ് ഇവിടെ പറയുക. നമ്മളും പലപ്പോഴും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? മാനുഷിക വാക്കുകൾ നമ്മൾ പറയാറുണ്ട്. ദൈവപദ്ധതി എന്താണെന്ന് പറയാൻ ഓർക്കാതെ മാനുഷിക വാക്കുകൾ പറയാറുണ്ട്. പ്രവാചകന്മാർക്ക് പോലും പലരും പറ്റി പറ്റിയിട്ടുണ്ടൊക്കെ. സത്യപ്രവാചകന്മാരായതുകൊണ്ട് തിരുത്താൻ തയ്യാറായവർ. ദാവീദ് ആലയപ്പണിയെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, അതെ നീ പണിയണം, നിന്നെക്കുറിച്ച് അത് ദൈവത്തിന്റെ ഉദ്ദേശമാണെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അന്ന് രാത്രിയിൽ നാഥാന്റെ ദൈവം പറഞ്ഞു, ദാവീദ് അല്ല പണിയേണ്ടത്, അവൻ്റെ മകനെ ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാഥാൻ തെറ്റുപറ്റിയതല്ല. ഹ്യൂമൻ മിസ്റ്റേക്സ് എന്ന് പറയുന്ന കാര്യം സാധാരണ കോമൺ ആയിട്ട് പ്രവാചകന്മാർക്കും പറ്റിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. നാഥാൻ സത്യപ്രവാചകനായതുകൊണ്ട് എന്ത് ചെയ്തു? തിരുത്തി ദാവീദിനോട് പറഞ്ഞു, നീയല്ല പണിയേണ്ടത്, നിന്റെ മകനെയാണ് ദൈവം കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതുപോലെ ശമൂവേൽ പ്രവാചകൻ സംഭവിച്ചിട്ടുണ്ട്. സത്യപ്രവാചകന്മാരായതുകൊണ്ട് തിരുത്തും, കള്ളപ്രവാചകന്മാർ തിരുത്തില്ല, കാരണം അവരുണ്ടാക്കി തന്നെ പറയുന്നതാണ്. ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പും തൈലവുമായി എടുത്ത് കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് ഇഷാട് പിടിച്ചു. അവരെ മൂത്ത മകൻ എലിയാബ് വന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അതേ ഇസ്രായേലിലെ രാജാവ് ഇതാ വരുന്നു. ആ സന്ദേശം എവിടുന്ന് കിട്ടിയതാ? ദൈവം കൊടുത്ത സന്ദേശമല്ല. അപ്പോൾ ദൈവം പെട്ടെന്ന് ഇടപെട്ടു, ശമൂവേലെ ആരുടെ മുഖവും പൊക്കമൊന്നും നോക്കരുത്, ഞാനത് തള്ളിയിരിക്കുന്നു. സത്യപ്രവാചകനായ ശമൂവേൽ പ്രവാചകൻ ആ മാനുഷിക ചിന്തയെ തിരുത്താൻ തയ്യാറായി. കാരണം താൻ ആരാണ്? സത്യപ്രവാചകനായിരുന്നു. കള്ളപ്രവാചകൻ തിരുത്തില്ല. അതുകൊണ്ട് അവസാന മകൻ വരെ വരുവാൻ കാത്തിരിക്കുകയും അവൻ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറയുവാനും ശമൂവേൽ തയ്യാറായി. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഹ്യൂമൻ മിസ്റ്റേക്ക് സംഭവിക്കാം. സത്യപ്രവാചകന്മാർ തിരുത്തി. ഇവിടെ പത്രോസിന് ഇത് തന്നെ സംഭവിച്ചത്. ഒരു മാനുഷിക പരിഗണനയിൽ പറയരുത്, കർത്താവേ ഞാൻ സ്നേഹിക്കുന്ന കർത്താവേ എന്റെ ഗുരു ഒരിക്കലും ദാരുണമായി മരിക്കാൻ പാടില്ല, എന്റെ ഗുരു ഒരിക്കലും ഈ രീതിയിൽ വളരെ ക്രൂശെടുത്ത് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഒരു സഫറിങ് ക്രൈസ്റ്റ് ആയി കാണാൻ എനിക്ക് ആഗ്രഹമില്ല. ആ ചിന്തയാണ് കർത്താവിനെ വേറിട്ട് അങ്ങനെ നിനക്ക് ഭവിക്കരുത് എന്ന് പറയാൻ കാരണം. പക്ഷെ കർത്താവ് പറഞ്ഞു, കഷ്ടതയുടെ പാശം വഹിക്കേണ്ടി വന്നാലും തെരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകേണ്ടി വന്നാലും നീ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന സ്തോത്രം. നിന്റെ ചിന്ത ദൈവികമല്ല, നിന്റെ ചിന്ത മാനുഷിക ചിന്തയാണ്. എന്തായിരുന്നാലും നമുക്കിവിടെ ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കാൻ താല്പര്യമാണ്, അതിന് അവൻ ഒരുക്കമാണ്. എന്നാൽ യേശുക്രിസ്തു സഹിക്കാൻ പോകുന്ന ദൈവകാര്യ പരിപാടിയുടെ ഭാഗമായ കഷ്ടതയെ, കഷ്ടപ്പെടുന്ന ക്രിസ്തു, കഷ്ടപ്പെടുന്ന ത്യാഗം സഹിക്കുന്ന ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ പത്രോസിന് കഴിഞ്ഞില്ല. ഇതുപോൽക്കാലം മഹത്വത്തിന് ക്രിസ്തുവിനെ അംഗീകരിക്കാൻ നമുക്ക് തയ്യാറാണ്. അനുഗ്രഹത്തിന്റെ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തയ്യാറാണ്. അനുഗ്രഹത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തയ്യാറാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അസ്വീകരിക്കാൻ തയ്യാറാണ്. കഷ്ടതയുടെ പാശങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, ത്യാഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, ക്രൂശിൽ തനുഗമിക്കുവാനും സ്വയം ത്യജിക്കുവാനുള്ള കർത്താവിന്റെ ആഹ്വാനം നമുക്ക് അതേ ബുദ്ധിയിൽ, അതേ ഗൗരവത്തോടെ, അതേ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ കഴിയുമോ? ഇവിടെ പത്രോസ് ദൈവോത്തരനായ യേശുവിനെ അംഗീകരിക്കുന്നു, പക്ഷെങ്കിൽ ത്യാഗം സഹിക്കുന്ന, കഷ്ടം സഹിക്കുന്ന ക്രിസ്തു എന്ന് കർത്താവ് തന്നെ തന്നെ അവതരിപ്പിച്ചപ്പോൾ സ്വീകരിക്കാൻ മനസ്സില്ലാതെ വന്നു. അത് അവനെ, സാത്താനെ നിന്റെ ചിന്ത മാനുഷിക ചിന്തയാണെന്ന് ഒരു വിളി കേൾക്കുവാൻ കാരണമാക്കും. ഇന്ന് പകൽക്കാലം സമാനമായ ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴി വിട്ട്, ദൈവത്തിന്റെ ചിന്ത വിട്ട്, ദൈവിക പദ്ധതിയെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ക്ഷേമവും സുഖവും മാത്രം നമ്മൾ ചിന്തിക്കുന്നവരായിത്തീരുന്നു. ശരിക്കും യേശു കർത്താവ് ക്രൂശെടുത്തു. ക്രൂശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് റോമൻ നിയമം, എന്തുകൊണ്ടാണ് യേശു ക്രൂശ് മരണം സഹിച്ചത്? ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ചിന്തിച്ച ഭാഗം നമുക്ക് വിടാം. യഹൂദന്മാരുടെ വിധിപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് അവരുടെ, കല്ലെറിഞ്ഞ് കൊല്ലുക, അതവരുടെ ഏറ്റവും വലിയ, കല്ലെറിഞ്ഞു കൊല്ലുക, ചുട്ടുകൊല്ലുക, ഇതൊക്കെയാണ് യഹൂദന്മാരുടെ നിയമപ്രകാരമുള്ള കഠിനമായ ശിക്ഷ. പക്ഷേ നമുക്കിവിടെ കാണുന്ന പോലെ ലോകത്തിലെ അന്ന് നിലവിലുള്ള ശിക്ഷാക്രമത്തിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും ദാരുണമായ, ഏറ്റവും ക്രൂരവും നിന്ദ്യവും നീചവുമായ ഒരു ശിക്ഷാവിധിയായിരുന്നു എന്താ ക്രൂശമരണം. അപ്പൊ യേശു കർത്താവ് മാനവകുലത്തിന് വേണ്ടി തൻ ജീവൻ അർപ്പിക്കുമ്പോൾ ലോകത്തിൽ അന്ന് നിന്നിരുന്ന ഏറ്റവും ക്രൂരവും നീചവും നിന്ദാവഹവുമായ ഒരു മരണമാണ് യേശു എന്ത് ചെയ്തത്? ഏറ്റെടുത്തത്. റോമൻ ആൾക്കാരുടെ ഇടയിൽ തന്നെ അവരെ ചിന്തിച്ചിരുന്നത് ഇന്നാണല്ലോ ക്രൂശിനെയൊക്കെ ബഹുമാനിക്കുന്നത്, എവിടെ നോക്കിയാൽ ക്രൂശ്, ഇവിടെ ഇതിന് ഫ്രണ്ടിൽ ഒരു ക്രൂശിന്റെ അടയാളമുണ്ട്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സഭാകാലം മുന്നോട്ട് പോയപ്പോൾ കുരിശിന് ബഹുമാനം കിട്ടി, എന്നാൽ യേശുവിന്റെ കാലഘട്ടത്തിൽ കുരിശിക്ക് ബഹുമാനിക്കപ്പെട്ട ചിഹ്നമല്ല. ആ കാലഘട്ടത്തിൽ ക്രൂശ് വധശിക്ഷയുടെ ചിഹ്നമായിരുന്നു. മാത്രമല്ല റോമൻ സമൂഹത്തിൽ ഒരു മാന്യ സദസ്സിലും കുരിശിനെ കുറിച്ച് അവരൊരിക്കലും പറയില്ലായിരുന്നു. ഒരു റോമാ പൗരനും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്ന് അവർ ചിന്തിച്ചിരുന്നു. പിന്നീട് ആക്കൊണ്ടുണ്ടാക്കിയ റോമൻ ആൾക്കാർക്ക് അവരെ ശത്രുക്കളെ നീചമായി കൊല്ലുവാൻ അവരുണ്ടാക്കിയ ഒരു മരണത്തിന്റെ മാധ്യമമായിരുന്നു ക്രൂശ്. അതാണ് ലോകരക്ഷകനായ യേശു വഹിച്ചത് സ്തോത്രം. അന്ന് ലോകത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധിയാണ് യേശു വഹിച്ച ക്രൂശ് മരണം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അത് സഹിക്കാൻ കർത്താവ് തയ്യാറായെങ്കിൽ അതേ പാതയിൽ മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് സ്തോത്രം. യേശു ക്രൂശെടുക്കാൻ പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും നിന്ദയുള്ള, ഏറ്റവും കഠിനമായ, ക്രൂരമായ ഒരു ശിക്ഷാവിധി അവൻ മാനവകുലത്തിന് വേണ്ടി സഹിച്ചു. അതിലൂടെ നമുക്ക് രക്ഷയുടെ ആ വഴിത്താരകർ കർത്താവ് വെട്ടിത്തരികയായിരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് സഹിച്ച ആ വലിയ ക്രൂശ്മരണത്തിന്റെ അക്ഷരീയ അവസ്ഥ നാം കണ്ട് ഉണർന്നാൽ നിശ്ചയമായിട്ടും അങ്ങനെ ഒരു അക്ഷരീയ ക്രൂശെടുക്കാനല്ല കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, മറിച്ച് ആ അർത്ഥത്തിൽ വ്യത്യസ്തമായ ഒരു മനോഭാവത്തോടുകൂടി, ആശയത്തോടുകൂടി ക്രൂശെടുത്ത് അനുഗമിക്കുവാൻ നമ്മൾ തയ്യാറാകണം. കാരണം അതിന് അക്ഷരീയ വേദന അനുഭവിച്ചതിനാണ് നമ്മുടെ കർത്താവ്. എന്ന് ഞാൻ കാസറ്റ് കേട്ടപ്പോൾ അതിലൊരു ഭാഗം ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ, ഒരുപാട് ദിവസം 13 അധ്യായത്തിൽ നിന്ന് അദ്ദേഹം ആ ഭാഗം കൂട്ടിയത്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാതല്ലേ. അപ്പോൾ മാനവകുലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മാനവകുലത്തിന്റെ രക്ഷാപദ്ധതിയും ദൈവം എന്ത് ചെയ്തിരുന്നു? തയ്യാറാക്കിയിരുന്നു. അപ്പൊ കർത്താവിന്റെ ക്രൂശിന്റെ അനുഭവം അവിടുന്ന് തുടങ്ങി എന്ന അദ്ദേഹം പറഞ്ഞത് സത്യമാണത്. എന്നാൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു കർത്താവ്, ക്രൂശ് അക്ഷരിക ക്രൂശ് ചുമന്നത് നമ്മൾ കാണുന്നത് ഇവിടെ മുതലാ. എവിടെ മുതല അക്ഷരികമായി യേശു ക്രൂശ് വഹിച്ച എവിടെ മുതല? എവിടുന്നാ? യെരുശലേം എന്ന് തന്നെ പറയാം അല്ലേ, യെരുശലേം മുതൽ ഗോൽഗൊഥ വരെയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലോകസ്ഥാപനത്തിന് മുമ്പേ ആ ഭാവം ഏറ്റെടുത്ത കർത്താവ്, ഈ ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു, യെരുശലേം മുതൽ ഗോലഗൊഥ വരെ അക്ഷരിക ക്രൂശ് ചുമന്നെങ്കിൽ ആ കർത്താവ് ഭൂമിയിൽ ജനിച്ച് ശുശ്രൂഷയേറ്റെടുക്കുന്ന ആ സ്നാനത്തിന് ശേഷം മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട നാൾ മുതൽ ഒരു ആന്തരിക ക്രൂശ് കർത്താവ് വഹിച്ചിട്ടുണ്ട്. ആന്തരിക ക്രൂശ് എന്താണെന്നറിയാമോ? രോഗികളെ സൗഖ്യമാക്കുകയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ജനങ്ങളെല്ലാം ഹോശാന പാടുകയും ഒക്കെ ചെയ്യുമ്പോഴും കർത്താവ് നന്നായിട്ടറിയാം ഇതിന്റെ ഒന്നും നടുവിൽ എനിക്ക് സന്തോഷിക്കേണ്ടതില്ല, ഞാൻ ഇതിന്റെ നടുവിൽ ഒരു ക്രൂശിന്റെ പാതയിലാണ് എന്നാൽ നല്ല ബോധ്യം എപ്പോഴും കർത്താവ് ഉണ്ടായിരുന്നു. രോഗികൾ സൗഖ്യമാകുമ്പോൾ, മുടന്തന്മാർ സൗഖ്യമാകുമ്പോൾ, ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ലാസറ പുറത്തു വരികയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ജനങ്ങൾ സന്തോഷിക്കുന്ന വേളയിലും കർത്താവിനറിയാം ഞാൻ ക്രൂശിന്റെ പാതയിലാണ്. സ്തോത്രം. ആ ക്രൂശിനെ കണ്ടുകൊണ്ട യാത്ര ഇത്. അതുകൊണ്ട് ആന്തരിക ക്രൂശ് കർത്താവ് എപ്പോഴും വഹിച്ചിരുന്നു. ഇന്ന് പൽക്കാലം ഒരക്ഷരിക ക്രൂശ് കരുത്തേറ്റ ചുമക്കുവാനോ, അല്ലെങ്കിൽ ചിലത് പറയാറുണ്ടല്ലോ ആ ക്രൂശ് ചുമക്കുക. ഞാൻ താമസിക്കുന്ന കോഴിക്കോടാണ്, ഫാഷൻ വീക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട് കോഴിക്കോട് പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആ വയനാട് ചുരം ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. ധാരാളം ആൾക്കാര് ചെറുതും വലുതുമായി ക്രൂശും ചുമന്നുകൊണ്ട് ആ ചുരം മുഴുവനും 9 ഹെയർപിന്നുണ്ട്, 16 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് വൈത്തിരി വരെ താമരശ്ശേരി മുതൽ. അത് മുഴുവനും നടന്നും വീണും നടന്നും വീണും കയറിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ അക്ഷരിക ചുമക്കാനാണോ കർത്താവ് ആവശ്യപ്പെട്ടത്, ഭാരം ചുമക്കുവാനാണോ കർത്താവ് ആവശ്യപ്പെട്ടത്? ചില പറയാറുണ്ട് ഈ രോഗം എനിക്കൊരു ഗുരുഷ, അവൻ എനിക്ക് ഗുരുഷ, എന്റെ ഭാര്യ എനിക്കൊരു ഗുരുഷ, ഭർത്താവ് എനിക്കൊരു ഗുരുഷ, ഈ മക്കളൊരു ഗുരുഷ, ഇതുവല്ലാന്ന കർത്താവ് പറഞ്ഞത്? അല്ലല്ലല്ല, ഇതൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കുരിശിനെ കുറിച്ച് അല്ല കർത്താവ് പറഞ്ഞത്. അക്ഷരിയെ കുറിച്ചും ചുമക്കാൻ പ്രമാണമില്ല, ഒരു ഭാരം ചുമക്കുവാനും പ്രമാണമില്ല, ഒരു കുരിശിനെ അക്ഷരിയെ കുറിച്ച് വണങ്ങുവാൻ നമുക്ക് പ്രമാണമില്ല. മറിച്ച് ആന്തരികമായി വഹിക്കുന്ന ക്രൂശ്, അതായത് യേശു ക്രിസ്തുവിന്റെ തിരസ്കരണത്തിലും നിന്നയിലും യാതനയിലും മരണത്തിലും അവനോട് ഏകീഭവിക്കുന്ന അനുഭവമാണ് ഈ ക്രൂശ് എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ അക്ഷരിയ ക്രൂശ് ചുമക്കാൻ കഴിയാത്തതിൽ, അല്ലെങ്കിൽ ഊരിക്കളഞ്ഞതിൽ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അത് പോയാലുള്ള സന്തോഷം മാത്രമേ നമുക്കുള്ളൂ. സ്തോത്രം. മറിച്ചൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ, യാതനയിൽ, കഷ്ടതയിൽ, ത്യാഗത്തിൽ, ആ തിരസ്കരണത്തിൽ പങ്കുവഹിക്കുന്ന ഏകീഭവിക്കുന്ന അനുഭവമാണ് വാസ്തവത്തിൽ ക്രൂശിന്റെ അനുഭവം. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ക്രൂശെടുക്കുന്ന ഒരു മനുഷ്യൻ, മറ്റൊരർത്ഥം ക്രൂശെടുക്കുന്ന ഒരു മനുഷ്യൻ ക്രൂശെടുത്തുകൊണ്ട് സഞ്ചരിച്ചാൽ ആ ക്രൂശിൽ അവൻ അവസാനിക്കുമെന്നാണ് അന്നത്തെ പൊതുചിന്ത. ഒരുവൻ റോമശിഷ നിയമപ്രകാരം ക്രൂശെടുത്തുകൊണ്ട് റോഡെ ചുമന്നു പോയാൽ എല്ലാവർക്കും അറിയാം അല്പം കഴിയുമ്പോൾ അവൻ ആ ക്രൂശ് എന്ത് ചെയ്യും? മരിക്കും. നമ്മളെ ക്രൂശെടുത്ത് അനുഗമിക്കാൻ പറഞ്ഞാൽ അതിന്റെ ആത്മീയാശയം എന്താ? മരണത്തോളം കർത്താവിനെ പിന്തുണയ്ക്കണം. സ്തോത്രം. മരണത്തോളം. ഹല്ലേലൂയ. ഈ ക്രൂശ് ഒരിക്കൽ ഭാരമെന്ന് നിടർത്തി കളഞ്ഞിട്ട് നമ്മൾ സ്വന്തമായി ഓടിപ്പോവാൻ പ്രമാണമില്ല. കർത്താവ് പറഞ്ഞ നമ്മുടെ ക്രൂശ് വഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ അതിൽ മരണത്തോളം കർത്താവിനെ പിൻഗമിക്കാനുള്ള ഒരു തീരുമാനവും സമപ്പണവുമാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. സ്തോത്രം. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ത്യാഗം, യേശുവിന്റെ തിരസ്കരണം, യേശുവിന്റെ മരണം, യാതന എന്നിവയോട് ഏകീഭവിക്കുന്നതാണെങ്കിൽ, രണ്ട്, മരണത്തോളം അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് ക്രൂശെടുത്തുകൊണ്ടുള്ള യാത്രയുടെ രണ്ടാമത്തെ അർത്ഥം. ഇന്ന് പോൽക്കാലം പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യം നമുക്ക് എപ്പോഴും ഹൃദയത്തെ വഹിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാ ക്രിസ്മസും ഈസ്റ്ററും ഫാഷൻ വീക്കും ഒക്കെ നമ്മൾ ആഘോഷിക്കാത്തത് ആണ്ടിലൊരിക്കൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആഘോഷിക്കാത്തത് എന്താ? ആഘോഷത്തിനൊരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലേ. അതിന്റെ പോസിറ്റീവ് വശം പറയാം, തെറ്റിദ്ധരിക്കരുത്. ഈ ഈസ്റ്ററും ക്രിസ്മസും ഫാഷൻ വീക്കും ഉള്ളത് കൊണ്ട് യേശു എന്നൊരാൾ ജനിച്ചെന്നും ക്രൂശുവർണം വഹിച്ചെന്നും ഉയർത്തെഴുന്നേറ്റുമെന്നുള്ള ഒരു സൈലന്റ് പ്രൊപ്പഗേഷൻ ലോകത്തിലെ എല്ലാ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ നോട്ടെ. എന്നാൽ അതിന്റെ നെഗറ്റീവ് വശം പറയാം, യേശുവിന്റെ ജനനവും ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പവും, അതുകൊണ്ട് കർത്താവ് നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിച്ച ദൈവിക പദ്ധതിയിൽ ഒരുവനിൽ നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ അതൊരു ആചാരം മാത്രമാണ്. അതിനോട് നമുക്ക് എന്തില്ല, ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. യേശു ജനിച്ചത് കേക്ക് മുറിക്കാനും ക്രിസ്മസ് കാർഡ് അയക്കാനും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും ക്രിസ്മസ് കരോൾ പാടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പുറമെയുള്ള ആഘോഷത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ ഒരിക്കലും അർത്ഥമില്ല. നാം സാധാരണ കാണുന്നത് പോലെ ഇടുക്കിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, ബൈബിൾ കോളേജിൽ നിന്നും സമ്മർ വെക്കേഷൻ പോയി വർക്ക് ചെയ്യുമ്പോഴൊക്കെ സാധാരണ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ ഫീൽഡിലുണ്ടാകും. അന്ന് കാണുന്നൊരു കാര്യമുണ്ട്, ചക്കയും കഞ്ഞിയും കുടിച്ച് ബുധനാഴ്ച വെള്ളിയാഴ്ച ദിവസം ദുഃഖം ആചരിച്ച് കുരിശും എടുത്തുകൊണ്ട് പല ഭാഗത്ത് വീണ്ടും എഴുന്നേറ്റ് പോകുന്ന വ്യക്തികളെ, ഞായറാഴ്ച ഈശ്വര ദിവസം വെളിവില്ലാതെ ലെവലില്ലാതെ റോഡിന് വീതി കുറവായി തോന്നുന്ന രീതിയിൽ നടന്നു പോകുന്ന സ്ഥിതിവിശേഷം കാണാറുണ്ട്. ഇതൊക്കെ എന്താ സത്യം? വെറും ആചാരം അല്ലേ? വെറും ആചാരം. അതുകൊണ്ട് ഒരിക്കലും ആചാരാധിഷ്ഠിതമായ ഒരു കാര്യമായി ഈ വലിയ സത്യങ്ങൾ തീർന്നാൽ ഒരിക്കലും ദൈവമക്കൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുകയില്ല. ആ ഒരു പ്രമാണമാണ് നമ്മൾ അതിനോട് യോജിക്കാൻ, ഒരിക്കലും നമ്മൾ അത് പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം, ആണ്ടിലൊരിക്കൽ മാത്രം ആഘോഷിക്കുന്ന ഒരു കാര്യത്തിന് ദിവസം തോറും പ്രാധാന്യമില്ല. എന്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്, ഓഗസ്റ്റ് മാസം 28-ാം തീയതി. ആ ഓഗസ്റ്റ് മാസം 28-ാം തീയതി മാത്രം അതാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അത് ആണ്ടിലൊരിക്കൽ വരുന്നതാ. നമ്മുടെ ഏതൊരു ആഘോഷവും, ആനുവൽ ആഘോഷവും, അത് ആനുവൽ ആഘോഷമായി മാത്രം ഇരുന്നാൽ ദൈനംദിന ജീവിതത്തിൽ അതിന് പ്രാധാന്യം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഈ സംഗതി അല്ലെങ്കിൽ കട്ടിയാ തോന്നല്ലേ? ആവോ എല്ലാരെയും ഇങ്ങനെ കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടിയോ? ശ്രീയ, ആണ്ടിലൊരിക്കൽ മാത്രം ആഘോഷിക്കുന്ന ഒരു കാര്യത്തിന് എല്ലാ ദിവസവും ഒന്നില്ല, പ്രാധാന്യമില്ല. ക്രിസ്മസോ ഫാഷൻ വീക്കോ ഈസ്റ്ററോ ആണ്ടിലൊരിക്കൽ മാത്രം ആഘോഷിക്കുന്ന ഒരാഘോഷമായി തീർന്നാൽ ദൈവമൈതലേ അനുദിന ജീവിതത്തിൽ നിനക്കതിൽ പ്രസക്തിയില്ലെന്ന് എന്റെ അർത്ഥം. എന്നാൽ ക്രൂശിനെ, യേശുവിന്റെ ജനനത്തെ എന്നും ആഘോഷിക്കുന്ന, യേശുവിന്റെ ജനനം എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരുന്നു, യേശുവിന്റെ ക്രൂശമാണ് എന്റെ പാപത്തിന് പരിഹാരമായിരുന്നു, യേശുവിന് ഉയർപ്പാണ് സത്യത്തിൽ ക്രിസ്ത്യാനിസത്തിന്റെ അടിസ്ഥാനം. എന്റെ ജീവിതത്തിൽ യേശു ഉയർത്തുന്നെങ്കിൽ എനിക്കൊരു ഉയർപ്പുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ആത്മജീവിതത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ ജനനവും ക്രൂശമരണവും ഉയർപ്പുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ആണ്ടിൽ ഒരിക്കലും പ്രാധാന്യം ആ ദിവസം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആനുവലായി കൊണ്ടാടുന്ന ആഘോഷങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ പ്രസക്തിയില്ലെന്ന് എന്റെ അർത്ഥം. ഇതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ എന്ത് ചെയ്തത് ഒരു പ്രത്യേക ദിവസത്തിന് അതിനൊന്നും പ്രാധാന്യം. എല്ലാ ദിവസവും നമ്മളത് ഓർക്കുകയാണ്. എല്ലാ ദിവസവും സ്തോത്രം, ഹല്ലേലൂയ. എന്നും ക്രൂശിനെ ധ്യാനിക്കാൻ, ക്രൂശ് ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ ക്രൂശിനെ ധ്യാനിക്കുന്ന കാര്യമല്ല. യേശു ക്രൂശിതനാ യേശുവിനെ എന്നും ധ്യാനിക്കാൻ കഴിയണം. കർത്താവേ, നിന്റെ ക്രൂശുമരണമാണ് എന്നെ വിശുദ്ധനാക്കിയത്, നിന്റെ ക്രൂശുമരണമാണ് എനിക്ക് രക്ഷ തന്നത്, നിന്റെ ക്രൂശുമരണമാണ് എനിക്ക് പ്രത്യാശ നൽകിയത്, ഈ നിന്റെ ക്രൂശുമരണമാണ് കർത്താവേ എനിക്ക് മരണത്തിനപ്പുറത്ത് ചലിക്കുന്ന പ്രത്യാശ നൽകിയത്. ഈ അനുഭവം എന്നും ഓർക്കുവാൻ കഴിഞ്ഞാൽ ആണ്ടിലൊരിക്കൽ ഓർക്കുക എന്നൊരു പ്രസക്തി ഉണ്ടാകുന്നേയില്ല. എന്ന് പറഞ്ഞാലും യേശുവിന്റെ ക്രൂശ് നമ്മുടെ ക്രൂശ് വഹിച്ചുകൊണ്ട് കർത്താവിനെ പിൻഗമിക്കുവാനുള്ള ആഹ്വാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ശിരസ വഹിക്കാം. ഞാൻ ഈ ക്രൂശിനോട് ബന്ധത്തിൽ ചില കാര്യങ്ങളോട് മാത്രം ഓർപ്പിച്ച് മറ്റൊരു മേഖലയിലേക്ക് ഞാൻ വരാം. പ്രത്യേകിച്ച് ഈ വിഷയം ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് കൊണ്ട് അതിനൊരു പൂർത്തീകരണം ആവശ്യമായതുകൊണ്ടും ഇന്ന് ഞാൻ കണ്ട കാര്യത്തിൽ ഉദ്ധരിക്കാത്ത കാര്യങ്ങളും മാത്രം നിങ്ങളുമായി ഉദ്ധരിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണമേ, യേശുവിന്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവിനെ അനുഗമിച്ച ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് അനുഗമിക്കാനുള്ള പ്രധാന കാരണം അത്ഭുതങ്ങൾ കണ്ടതോ അപ്പം തിന്നതോ ഒക്കെയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നോക്കിയാൽ 2-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവന്റെ അത്ഭുതങ്ങൾ അവനെ ധാരാളം ആൾക്കാർ പിൻഗമിക്കുവാൻ ഒരു കാരണമായി. 22-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പം, കർത്താവിന്റെ അത്ഭുതം, അപ്പം കൊടുത്തത് ആ അത്ഭുതവും അനേക കർത്താവിനെ ഫോളോ ചെയ്യുവാൻ കാരണമായി തോന്നും. ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കൂട്ടം, നല്ലൊരു കൂട്ടം ആൾക്കാരും കർത്താവിനെ പിൻഗമിച്ചത് അത്ഭുതം കണ്ടിട്ടും പിന്നെ അപ്പം കണ്ടിട്ടും ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ച് ആ ഓളത്തിൽ ആ വലിയ മഹാനായ കർത്താവിന്റെ ഈ അത്ഭുത പ്രതിഭാസത്തിൽ ആകർഷരായി കർത്താവിനെ അനുഗമിക്കുകയായിരുന്നു. പല സന്ദർഭങ്ങളിലും യേശുവിന്റെ ലാവണ്യ വാക്കുകൾ, യേശുവിന്റെ വചനങ്ങൾക്ക് അവരിൽ വലിയ സ്ഥാനമില്ലായിരുന്നു, മറിച്ച് അത്ഭുതങ്ങളും അപ്പങ്ങളും ഒക്കെയാണ് പലരും കർത്താവിനെ പിൻഗമിക്കുവാനുള്ള പ്രധാനമാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്നും ധാരാളം ആൾക്കാർ ആ രീതി ചിന്തിക്കുന്ന നിലയിലുണ്ട്. യേശു പലതും തന്നാൽ കർത്താവിനെ അനുഗമിക്കാം, ഞാൻ വന്നാൽ എന്റെ വിഷയം മാറുമോ, ഇന്ന് ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെല്ലാം ദൈവമക്കളാണെന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾ നോക്കി ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ ഒരു ഭാഗം ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ,
എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു.
ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിന്റെ അവകാശങ്ങൾ, റിയൽ ഹെയർ ഓഫ് അബ്രഹാം വാസ് ഐസക് അല്ലെ. അബ്രഹാമിന്റെ അവകാശം ആർക്ക് കിട്ടി? ഇസ്ഹാക്കിന് കിട്ടി. എന്നാൽ വെപ്പാട്ടിയുടെ മക്കൾക്കും എന്തു കൊടുത്തു? എന്തു കൊടുത്തു? ദാനം കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് അബ്രഹാമിന്റെ മക്കളാ, ഒന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം വാഗ്ദത്ത സന്തതി, മറ്റൊന്ന് ദൈവപ്രമാണം വിട്ട് എടുത്തുചാട്ടത്തിലുണ്ടായ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുണ്ടായ മറ്റു മക്കൾ. ഇസ്ഹാക്കിനാണ് അവകാശം, എന്നാൽ വെപ്പാട്ടിയുടെ മക്കൾക്കും കൊടുത്തു. പക്ഷെ അതെന്തായിരുന്നു? ഗിഫ്റ്റ് ആയിരുന്നു, ദാനമായിരുന്നു. ഇന്ന് ദാനം പറ്റിയിട്ട് ദൈവമക്കളാണെന്നും ദൈവത്തിന്റെ അവകാശങ്ങളാ ഞാൻ പറ്റുന്നും തെറ്റിദ്ധരിക്കുന്ന ഒരു ആത്മീയ ലോകമുണ്ട്. കർത്താവ് സ്നേഹവാനാകട്ടോ, കർത്താവിന്റെ അടുക്കൽ നിലവിളിക്കുന്ന കരയുന്ന ആർക്കും കൊടുക്കാൻ അവർ സ്നേഹമുള്ളവൻ. നമ്മുടെ ദയനീയ അവസ്ഥ കണ്ട്, കരച്ചിൽ കണ്ട്, നിലവിളി കണ്ടിട്ട് ദൈവത്തോടുള്ള പ്രാർത്ഥന നിമിത്തം ദൈവം ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ തന്നെന്ന് വരാം. അതുകൊണ്ട് ഒരിക്കലും അവകാശിയാണെന്ന് വരുന്നില്ല, ദാനം പറ്റുന്ന അവസ്ഥ മാത്രമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ശ്രദ്ധിച്ച നമ്മുടെ ആത്മലോകത്തിൽ തെറ്റിദ്ധാരണത്തിന്റെ ഒത്തിരി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് അത് തന്നു, അതുകൊണ്ട് ഞാൻ ദൈവവേദനാണെന്ന് എന്ത് ചെയ്യുക, അവകാശപ്പെടുക. അതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ ക്ലെയിംസും ഞാൻ കർത്താവിന് ശരിയായ ഒരു അവകാശിയാണ്, അവന്റെ അനുഗ്രഹത്തിന്റെ അവകാശിയാണ്, ഞാൻ അവന്റെ പൈതലാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ അവകാശപ്പെടുകയാണ്. ഞാൻ പറഞ്ഞത് കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ശിക്ഷണത്വത്തിലൂടെ ഈ രീതിയിൽ തന്നെത്താൻ നിഷേധിച്ച് ക്രൂശെടുത്ത് കർത്താവിനെ വിശ്വസ്തമായി സേവിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ഈ ആത്മീയ സമൂഹത്തിൽ വന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കോട് പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക കഷ്ടതയുടെ നടുവിൽ അവർ നിലവിളിച്ചതുകൊണ്ട് കർത്താവ് മനസ്സരിഞ്ഞു കൊടുക്കുന്ന ചില ദാനങ്ങൾ ഏറ്റുപറ്റിയിട്ട് ദൈവത്തിന്റെ അവകാശിയാണെന്നുള്ള അവകാശവാദം തെറ്റ, അതൊരിക്കലും അവരെ മക്കളാക്കുന്നില്ല. ദാനം പറ്റുന്നവരുന്നുണ്ട്, ശരിയായ അവകാശികളുമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ആത്മീയർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ വാഗ്ദത്ത സന്തതിയാണോ? യേശുക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവന്റെ അവകാശിയും എന്നാണ് ഗലാത്തി ലേഖനം 3-ാം അധ്യായം അതിന്റെ 28-29-ാം വാക്യത്തിൽ വായിക്കുന്നത്. ക്രിസ്തുവിനുള്ളവരെങ്കിൽ, ക്രിസ്തുവിനുള്ളവരാണോ ഇല്ലയോ എന്നുള്ളതാണ് അവകാശിയാക്കി തീർക്കുന്നത്. അല്ലാതെ കരയുമ്പോൾ സ്നേഹവാനായ ദൈവം കൊടുക്കുന്ന ആ ദാനങ്ങളൊന്നും ഒരുവനെ ആരാക്കുന്നില്ല, മക്കളാക്കുന്നില്ല, അവകാശിയാക്കുന്നില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ പരിശോധിക്കണം, നമ്മളും കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയോ ചെയ്യുന്നുണ്ട്, ഞാൻ ശരിയായ കർത്താവിന്റെ അവകാശിയാണോ അതോ ദാനം പറ്റിയിട്ട് അവകാശിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? മറ്റത് മക്കളാ, എങ്ങനെയുള്ളതാ, വെപ്പാട്ടിയുള്ള മക്കളാ. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരു 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 2-3 ഏക്കർ വസ്തുണ്ട്, നമുക്ക് 2-3 മക്കളും ഉണ്ട്. നമ്മളപ്പോൾ എന്ത് ചെയ്തു, നമ്മളതെല്ലാം ഒന്ന് പിന്നെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ മക്കൾക്കെല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്, അവകാശം കൊടുക്കുന്നു, അവകാശം കൊടുക്കുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ ഒരു ഒരു വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ, അടുത്ത വീട്ടിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, ഒരാൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, അപ്പം ഇവിടെ പാർട്ടീഷൻ നടത്തുമ്പോൾ അപ്പനും അമ്മയും മക്കളും തീരുമാനിച്ചു ഏതായാലും നമ്മുടെ മക്കൾക്ക് ആവശ്യത്തിലധികം, ആ മോനെ നമുക്കൊരു 25,000 രൂപ എന്ത് ചെയ്തേക്കാം, കൊടുത്തേക്കാം, അവൻ്റെ വിദ്യാഭ്യാസ സഹായം ഏതായാലും നമ്മുടെ മക്കൾക്ക് ആവശ്യം പോലുണ്ട്. സ്നേഹിച്ച് അപ്പുറത്തെ വീട്ടിലെ ആ മകന് കൊടുക്കുന്ന 25,000 രൂപ അവകാശമാണോ ദാനമാണോ? ഗിഫ്റ്റ് അത് എന്ന് പറഞ്ഞതുപോലെ ദൈവം തന്റെ മക്കളെ അനുഗ്രഹിച്ചു കൊടുക്കുന്ന ദൈവിക അവകാശത്തിന്റെ നടുവിൽ കരയുന്ന ഏതൊരു വ്യക്തിക്ക് ദൈവത്തിന് ദാനങ്ങൾ കൊടുക്കാം. പക്ഷെങ്കിൽ ദാനം കിട്ടിയത് കൊണ്ട് ഒരിക്കലും ദൈവത്തിന് അവകാശിയാകുന്നില്ല. സ്തോത്രം. എന്ന പകൽ വേളയിൽ അതൊരു ഗൗരവ സംഗതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ശ്രദ്ധിക്കണം, യേശുവിന്റെ അടുക്കൽ വന്ന ധാരാളം ആൾക്കാര് അപ്പം കണ്ടും അത്ഭുതം കണ്ടും ആ ബഹളത്തിൽ കർത്താവിനെ പിൻഗമിച്ചതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു പ്രത്യേക വാക്യത്തിലൂടെ ചില സന്ദേശങ്ങളിലൂടെ ആ സമൂഹത്തെ കർത്താവ് പാറ്റിക്കളഞ്ഞു. ശരിയായത് ഏതാണ് ശരിയല്ലാത്തത് ഏതാണെന്ന് കർത്താവ് പാറ്റിക്കളഞ്ഞൊരു ഭാഗം നമുക്ക് 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, ക്രൂശെടുത്ത് അനുഗമിക്കുന്ന യഥാർത്ഥ ശിഷ്യഗണങ്ങൾ ആരാണ് എന്ന് കർത്താവ് അവിടെ തിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 5 അപ്പവും 2 മീനും കൊണ്ട് 5,000 പുരുഷന്മാരടങ്ങുന്ന ഒരു സമൂഹത്തെ പോഷിപ്പിക്കുന്ന ഭാഗമാണ്. ആ പോഷിപ്പിച്ച ശേഷം കർത്താവ് അടുത്ത ദിവസം അപ്പുറത്ത്, അതായത് അക്കരെ ഒരു യോഗം നടത്തിയതായിട്ട് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ആ ഭാഗമൊക്കെ മുന്നോട്ട് വായിച്ചാൽ ഏകദേശം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 53 മുതൽ താഴേക്കുള്ള വാക്യം വായിച്ചാൽ നമുക്ക് ആ ഭാഗം മനസ്സിലാക്കാൻ കഴിയും. ചില വാക്യങ്ങൾ വായിക്കൂ.
യേശു അവരോട് പറഞ്ഞത്, ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
ഞാൻ
സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ?
ഇനി 66-ാം വാക്യം.
അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോട് കൂടെ സഞ്ചരിച്ചില്ല.
41-ാം വാക്യം.
ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു.
6-ാം അധ്യായം 41-ാം വാക്യത്തിലും 6-ാം അധ്യായം നമുക്ക് അതിന്റെ 60-61-ാം വാക്യത്തിലും ഒരേ കാര്യം കാണുന്നു. രണ്ട് സമൂഹം പിറുപിറുക്കുകയാണ്, ഒന്ന് യഹൂദന്മാരായ ആൾക്കാർ, മറ്റൊന്ന് ശിഷ്യന്മാർ. ശിഷ്യന്മാർ ഉദ്ദേശിക്കുന്ന പന്തിരുവരെ കുറിച്ചല്ല യേശുവിന്റെ ശിഷ്യന്മാർ കൂടെ നടക്കുന്ന ആൾക്കാർ. എന്താണ് പ്രശ്നം? കർത്താവ് ഈ അധ്യായം തുടങ്ങുന്ന ആദ്യ ഭാഗത്ത്, ആറാം അധ്യായത്തിന്റെ തുടക്ക ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് 5000 പുരുഷന്മാരടങ്ങുന്ന വലിയ സമൂഹത്തെ എന്ത് ചെയ്തു? പോഷിപ്പിച്ചു. എന്ത് സന്തോഷം, നല്ലൊരു കൂട്ടായ്മ. എന്ത് അത്ഭുതമായത്, തന്നെടുക്കൽ വന്ന എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കി. എല്ലാവരോടും ദൈവവചനം പറഞ്ഞു. എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യമാക്കി. ആ നൈർമല്യമേറിയ വാക്കുകൾ എല്ലാവർക്കും ഇമ്പമായി തോന്നി. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ആരും പോകേണ്ട ആവശ്യമില്ല, ഇന്ന് വന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, ടൈം ഇസ് ടു ലേറ്റ്, ദിസ് ഇസ് റിമോട്ട് പ്ലേസ്, കർത്താവെ സമയം കടന്നുപോയി, ഇത് മരുഭൂമിയാണ്. അവരെല്ലാം ഒരു ഊരുകളിൽ ഗ്രാമങ്ങളിൽ പോയി അവർ ഭക്ഷണം കൊള്ളട്ടെ. കർത്താവ് പറഞ്ഞു, ആരും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. ഈ നാല് സുശേഷം പറഞ്ഞ ഒരേ അത്ഭുതമാണ്, നമുക്കതിനെ വിശദീകരണം പറയാം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ യോഗം കഴിഞ്ഞപ്പോൾ 5000 പുരുഷന്മാർ മാത്രമുള്ള, സ്ത്രീകളും കുട്ടികളും വേറെ ഉള്ള ആ യോഗത്തിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കർത്താവ് കൊടുക്കുകയാണ്. ബാലകനിൽ ഉണ്ടെന്ന 5 അപ്പവും 2 മീനും പ്രാർത്ഥിച്ച് വാഴ്ത്തി ശിഷ്യന്മാരെ കൊടുത്തു. 50-50 വീതമുള്ള പന്തിയാട്ടവർ ഇരുത്തി അവരെല്ലാം തിന്നു ശേഷിപ്പിച്ചു. ഈ ശുശ്രൂഷ നിർവഹിച്ച ശിഷ്യന്മാർക്ക് ഒരു വട്ടി വീതം കൊടുത്തു. അവിടെ വേറെ സന്ദേശമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ അത്ഭുതം എന്തൊരു രസകരമായ അത്ഭുതം! ഇങ്ങനൊരു കർത്താവിന്റെ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചോദിക്കുന്നൊക്കെ തരുന്ന യോഗത്തിലെ രോഗസൗഖ്യവും നല്ല വചന ശുശ്രൂഷയും മാത്രമല്ല, ഭക്ഷണവും ഉണ്ട്, അപ്പവും ഉണ്ട്, അത്ഭുതവും ഉണ്ട്, എല്ലാം ഉണ്ട്, ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഈ കർത്താവിന്റെ കൂടെ നടക്കുക എന്ത് നല്ലതാ! ഇതാണ് അടുത്ത യോഗത്തിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുപോയത്. സ്തോത്രം അല്ലേ. നമ്മൾ ആ ഭാഗം വായിച്ചത്, ഞാൻ ആ ഭാഗം പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല. പിറ്റേന്നാൾ അവൻ അക്കരെ പോയി എന്ന് നമുക്കതിന്റെ 22 വാക്യം മുതൽ വായിക്കാൻ കഴിയുന്നുണ്ട്. വായിക്കട്ടെ. ആ പിറ്റേന്നാൾ അക്കരെ നടക്കുന്ന ഒരു യോഗം, ഈ അത്ഭുത പ്രതിഭാസത്തിന് ശേഷം അക്കരെ നടക്കുന്ന യോഗത്തിൽ എല്ലാവരും, ഇവരെല്ലാം പ്രസന്റ്, ഓൾ പ്രസന്റ് അവിടെ. അവിടെ വെച്ച് കർത്താവ് സന്ദേശത്തിന് ട്യൂൺ മാറ്റി. അതാണ് നമ്മളെ താഴേക്ക് വായിച്ചത്. 41 മുതലൊക്കെ വായിക്കുമ്പോൾ, മേലോക്ക് വായിക്കുന്നുണ്ട്. ആ രണ്ടാം യോഗത്തിൽ കർത്താവ് വചനം പറഞ്ഞു. ശരിയായിട്ട് ശ്രദ്ധിക്കണം. എന്താ? വചനം പറഞ്ഞു, ഉപദേശം പറഞ്ഞു. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നവൻ എന്മൂലം ജീവിക്കും, എന്റെ ശരീരം, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണം, എന്റെ രക്തം സാക്ഷാൽ പാനീയം. എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നു, ജീവൻ ഉണ്ടാകുകയില്ല, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകും. ഇത് കേട്ടപ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്തു? പിറുപിറുത്തു, സ്വാഭാവികമാകും. പക്ഷേ 61 വാക്യത്തിൽ വായിക്കുന്നു, അവരെ ശിഷ്യന്മാരും തമ്മിൽ എന്ത് ചെയ്തു? പിറുപിറുത്തു. അത്ഭുതം കണ്ട, അപ്പം തിന്ന, കൊട്ടിപ്പാടി കൂടെ നടന്ന, കർത്താവിന് കീജെ വിളിച്ച, അല്ലെങ്കിൽ ഹോസന പാടുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ കർത്താവിനെ അനുഗമിച്ചിരുന്ന തന്റെ ശിഷ്യന്മാരും എന്ത് ചെയ്യാൻ തുടങ്ങി? പിറുപിറുക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, അത്ഭുതവും അടയാളവും ഒക്കെ ഉണ്ടെങ്കിൽ അധികം ഉപദേശമൊന്നും ഇല്ലാതെ അല്പം ലൈറ്റ് ആക്കി കിട്ടേണ്ടതൊക്കെ കിട്ടി ഇങ്ങനെ കൊട്ടിയും പാടിയും പോകുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പക്ഷെങ്കിൽ കർത്താവ് മനസ്സിലായി, എന്നും എന്നും കൊട്ടും പാടി അപ്പവും കൊടുത്ത് അത്ഭുതം കാണിച്ചത് പോയാൽ ഒരെണ്ണം ഒരെണ്ണം എന്റെ വാസ്തവത്തിൽ ശിഷ്യന്മാരാകുകയില്ല. കർത്താവ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അപ്പനെയും അമ്മയെയും സഹോദരൻ സഹോദരിയെയും മക്കളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശിഷ്യന്മാരായി തീരുവാൻ കഴിയുകയില്ല. ഇവിടെ പകയ്ക്കുന്ന വിഷയം വരുന്നില്ല, എല്ലാം കിട്ടുകയാണ്. അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തികൾ, നല്ല പ്രസംഗം, നല്ലൊരു ലീഡർ. എന്ത് ലീഡർ! ഇതുപോലൊരു പ്രതിഭ ഒരാളെ കണ്ടിട്ടില്ല. ജനം പറഞ്ഞു, ഇതാ വരുവാനുള്ള പ്രവാചകൻ, ഇവൻ തന്നെ വരുവാനുള്ള പ്രവാചകൻ, നൈലെ വിധവയുടെ മകൻ ഉയർത്തുന്നപ്പോൾ ഈ ജനം പറഞ്ഞു, അതെ, ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു, വലിയ പ്രവാചകൻ എന്നിട്ടിരിക്കുന്നു. അത്ഭുതം കണ്ടാൽ ഇവർ തുള്ളിച്ചാടും, തിന്നാൻ കിട്ടിയാലും തുള്ളിച്ചാടും, സന്തോഷം. പക്ഷെങ്കിൽ രണ്ടാം യോഗത്തിൽ കർത്താവ് ഉപദേശം പറഞ്ഞു, ഞാൻ ആരാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്, എന്നെ തിന്നുവനൻ മൂലം ജീവിക്കും, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാണ്, എന്റെ രക്തം സാക്ഷാൽ പാനീയമാണ്, എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും നിങ്ങൾക്കൊരിക്കലും ജീവനെ പ്രാപിക്കാൻ കഴിയില്ല. യഹൂദന്മാരെ പറഞ്ഞു, പിറുപിറുക്കാൻ തുടങ്ങി. ശിഷ്യന്മാര് പിറുപിറുക്കാൻ തുടങ്ങി. പിറുപിറുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് 60 വാക്യം, അവന്റെ ശിഷ്യന്മാർ കേട്ടിട്ട് എന്താ ഇത്? ഇത് കഠിന വാക്ക്. ഇതാർക്ക്
കേൾപ്പാൻ കഴിയുമെന്ന്
ശ്രദ്ധിക്കണം, എവിടെയും ശ്രദ്ധിക്കണം. ഉപദേശ സംഹിതയിൽ നമ്മൾ നിന്നാൽ, സത്യവചനം പറഞ്ഞാൽ, അല്പം ലൈറ്റായി കൊടുത്ത ധാരാളം ആൾക്കാർ കയറും, ധാരാളം ആൾക്കാർ ഒഴുകിയെത്തും. എവിടെയും ലൂപ്പ് ഹോൾസ് ആർക്കാർക്ക് വേണ്ട, ലൂപ്പ് ഹോൾസ്, പിടവുകൾ, വിള്ളലുകൾ ഉണ്ടെങ്കിൽ ഒത്തിരി നഷ്ടപ്പെടാനില്ലെങ്കിൽ എന്ത് രസമാണ് അല്ലേ? ഒത്തിരി നഷ്ടപ്പെടാനൊന്നുമില്ല, ഒത്തിരി മെരുക്കാനില്ല, ഒത്തിരി ഉപേക്ഷിക്കാനൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് വളരെ ഒത്തിരി ഈസിനെസ് തോന്നും, സന്തോഷം അവർക്കല്ല. പക്ഷെങ്കിൽ കർത്താവ് ഉപദേശ സത്യം പറഞ്ഞപ്പോൾ അവർ പറയാണ്, ഇത് കഠിന വാക്ക്. ഇത് ആർക്ക് കേൾക്കാൻ കഴിയും? വായിക്കുക നമുക്ക് അതിന്റെ 67-ാം വാക്യം, 66-ാം വാക്യം.
അന്ന് മുതൽ അവരുടെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോടുകൂടെ സഞ്ചരിച്ചിരുന്നില്ല.
ശ്രദ്ധിക്കണം, കഠിനവാക്കെന്ന് പറഞ്ഞ ശിഷ്യന്മാരൊക്കെയും എന്ത് ചെയ്തു? കർത്താവിനെ വിട്ട് പോയി, പിൻവാങ്ങിപ്പോയി. പിന്നെ ആരും കർത്താവിനോട് എന്ത് ചെയ്തില്ല? നടന്നില്ല. ഞാനൊരു ഈ ഭാഗം ഒരു പ്രാവശ്യം ഒരു പ്രത്യേക ഭവിഷ്യതയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദിവസത്തിൽ അറിയാതെ പൊട്ടിക്കറിഞ്ഞു. ശ്രദ്ധിക്കണമേ, വളരെ ഗൗരവമുള്ള കാര്യം ഇതിലുണ്ട്. യേശു പറഞ്ഞ ഒരേ വചനം നമുക്കിവിടെ രണ്ട് രീതി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താഴേക്ക് ഞാനത് പറഞ്ഞു വരാം. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും അവനെ വിട്ടുപോയി. കർത്താവ് നേരെ തന്നെ പന്തിരി വരെ നേരെ തിരിഞ്ഞു. അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്, പന്തിരി വരെ നേരെ കർത്താവ് തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അപ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു?
ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു.
രക്തചുരുക്കം മനസ്സിലായോ? രക്തചുരുക്കം മനസ്സിലായോ? അപ്പവും അത്ഭുതവും തരുന്നതും കണ്ട് ക്രൂശെടുക്കാതെ നിഷേധിക്കാതെ ഒത്തിരി ചെലവുകളില്ലാതെ ഒത്തിരി കഷ്ടവും നഷ്ടവും ക്ലേശവും നിന്നെയും സഹിക്കാൻ കഴിയാതെ കൊട്ടിപ്പാടി അത്ഭുതം കണ്ട് അപ്പം നിന്നായി കൂട്ടത്തിൽ പോക്ക് സുഖകരമാണ്. സത്യം പറയുമ്പോൾ ദൈവജനത്തിൽ ഉപദേശ സംഹിതകൾ വരുമ്പോൾ നിഷേധിക്കാനും ക്രൂശെടുക്കാനും ത്യാഗം സഹിക്കാനും വിട്ടുകളയുവാനും മരിപ്പിക്കുവാനും ശരീരത്തിനുമേ നിയന്ത്രണമുള്ളവരായി ജീവിപ്പാനും ശരിയായ ഒരു ശിഷ്യത്വത്തിന്റെ അവസ്ഥ ദൈവം കർത്താവ് പറഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്ക് കഠിനവാക്കായി തോന്നി. എന്നെ ഞാൻ കരഞ്ഞൊരു ഭാഗം പറയാം. കർത്താവ് പറഞ്ഞ കഠിനവാക്കെന്ന് പറയുന്ന ആ പദം, ആ സന്ദേശം ഒരു കൂട്ടം ആൾക്കാർക്ക് കഠിനവാക്കായി തോന്നിയപ്പോൾ ഒരു ന്യൂനപക്ഷത്തിന് അത് നിത്യജീവന്റെ മൊഴിയായി തോന്നി. ഹല്ലേലൂയ. ഒരേ വാക്ക് ഒരു കൂട്ടം ആൾക്കാർക്ക് കഠിനവാക്കായി തോന്നുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് അത് എന്തായി തോന്നി? നിത്യജീവനെ, എന്നെ നിത്യജീവൻ എത്തിക്കാനുള്ള ദൈവത്തിന്റെ വചനമായി. സ്തോത്രം. അത് കഠിനമായിട്ട് അവർക്ക് തോന്നിയില്ല. ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, കർത്താവ് നാം പറയുന്ന വാക്കുകൾ കഠിനമായി തോന്നുന്നുണ്ടോ അതോ നിത്യജീവന്റെ മൊഴിയായി തോന്നുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. മാനുഷികമായി ചിന്തിച്ചാൽ പത്രോസിന് പോലും യേശു ക്രൂശിക്കപ്പെടുന്ന ഇഷ്ടമല്ലാതെ കർത്താവിനെ മാറ്റിക്കൊണ്ടുപോയി ശാസിച്ചു എന്നതുപോലെ കർത്താവ് ശിഷ്യത്വത്തോടെ ബന്ധത്തിൽ ഒരു ആത്മീയനായി ജീവിക്കുന്ന നമ്മോട് കർത്താവ് പറയുന്ന വാക്കുകൾ കഠിനമായ വാക്കായി തോന്നിയാൽ നോക്കുക, ഒരിക്കലും ക്രിസ്തുവിന്റെ പാതയിലല്ല നമ്മൾ. എന്നാൽ അതേ വാക്കുകൾക്ക് ഒരു ന്യൂനപക്ഷത്തിന് എന്തായി തോന്നി? നിത്യജീവന്റെ മൊഴിയായി തോന്നി. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം അറിയാമോ? കർത്താവ് പന്ത്രണ്ട് പറഞ്ഞു, നിങ്ങൾക്കും എന്ത് ചെയ്യാം? പോകാം. ഇത് വെറുതെ ആളുകൂട്ടുന്ന പരിപാടിയല്ലിത്. സ്തോത്രം. ഇത് ആളുകൂട്ടുന്ന പരിപാടിയല്ലിത്, ഇത് നിത്യജീവന്റെ യാത്രയാണ്. സ്തോത്രം. കർത്താവ് ജീവൻ തന്ന തന്റെ ശരീരം മുറുക്കി തന്റെ രക്തം നമുക്ക് കൊണ്ടുവെടുക്കി. ഹാലലു. നിത്യജീവനിലേക്ക് നമ്മുടെ കരം പിടിച്ചു നയിക്കുന്ന ദൈവകാര്യ പരിപാടിയുടെ യുഗത്തിനു മുമ്പേ ഹാലലൂയ്യ, ലോകസ്ഥാവരത്തിനു മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാണെന്ന് വായിക്കുന്നു. എഫേസ്യലേഖനം 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാവരത്തിനു മുമ്പേ ക്രിസ്തുവിൽ അവൻ നമ്മെ ദത്തെടുത്തു, നമ്മെ തിരഞ്ഞെടുത്തു, അവൻ നമ്മെ വീണ്ടെടുത്തു. 3 പ്രത്യേക പദങ്ങൾ, തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, വീണ്ടെടുത്തു. ചെറിയ വ്യത്യാസമുള്ള സമാന പദങ്ങളാണല്ല. തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, വീണ്ടെടുത്തു. എങ്ങനെ? എന്നാ? ലോകസ്ഥാപനത്തിന് മുമ്പ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തെങ്കിൽ ഒരു കുറച്ച് പദ്ധതികളുണ്ട് കർത്താവിന്. എന്താണെന്നറിയാമോ? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ. കുറെ ആൾക്കാരെ കൂട്ടി നമ്മുടെ നമ്പർ കാണിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യാത്രയിൽ ഞാൻ ഇത്രയും പേരെ നയിക്കുന്നു എന്ന് കാണിക്കാനോ അല്ല, നമ്മളെല്ലാം വിശുദ്ധരാകണം, നമ്മളെല്ലാവരും നിഷ്കളങ്കരാകണം. അതിലൂടെ നമ്മൾ കർത്താവിന്റെ സാക്ഷികളായി കർത്താവിനോടൊപ്പം ആദമിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു അതെല്ലാം ക്രിസ്തുവിൽ പ്രാപിച്ചുകൊണ്ട് നിത്യതയിൽ ദൈവത്തോടുകൂടി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. പറയുന്ന ഉപദേശ സംഹിതകൾ ഒരിക്കലും ഒരിക്കലും കഠിനവാക്കെന്ന് തോന്നരുത്, മറിച്ച് നിത്യജീവന്റെ മൊഴിയായി തോന്നണം. സ്തോത്രം. കർത്താവ് അതുകൊണ്ടാണ് മത്തായി 11 പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്, എന്റെ മുഖമെടുക്കാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, യഹൂദന്മാർ വെക്കുന്ന പോലെ ഭാരമുള്ള മുഖമല്ല ഇത്. സ്തോത്രം. ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാ. സ്തോത്രം. നിങ്ങൾക്ക് എടുക്കാൻ വയ്യാത്ത മുഖം തരുന്നവനല്ല. ഏതെങ്കിലും ഉപദേശം ഇന്ന് വരെ നമുക്ക് ഭാരമായി തോന്നിച്ചുണ്ടോ? കഠിന വാക്കായി തോന്നിച്ചുണ്ടോ? കഠിന ഉപദേശമായി തോന്നിച്ചുണ്ടോ? ഒന്ന് മനസ്സാക്ഷിയുടെ മുമ്പിൽ ആ ചോദ്യം നിർത്തുന്നിട്ട് ഏതെങ്കിലും ഒരു വാക്യത്തിന് മുമ്പിൽ ഇതെനിക്ക് അനുസരിക്കാൻ പറ്റില്ല കർത്താവേ, ഏതെങ്കിലും കർത്താവിന് ശബ്ദത്തിന് മുമ്പിൽ ഇതെനിക്ക് പറ്റില്ല കർത്താവേ, എന്റെ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട്, സൗന്ദര്യം കളഞ്ഞുകൊണ്ട്, അതിന്റെ ആകാര ഭൂഷണം കളഞ്ഞുകൊണ്ട്, എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ പലതും പല നഷ്ടമാക്കിക്കൊണ്ട് ഈ ക്രിസ്ത്യജീവിതം വേണ്ട എന്ന് പറയുന്ന ഒരു അനുഭവം എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കർത്താവിന് വചനത്തെ ഒരിക്കൽ കഠിനമായി തോന്നരുത്, നിത്യജീവന്റെ മൊഴിയായി സ്വീകരിക്കാം നമുക്ക് അതിനെ. ക്രൈസ്ത ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ 20 മുതൽ 22 വരെയുള്ള മത്തായി 20:20 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ ശിഷ്യന്മാരുടെ 12 പേരെ സംഘത്തിൽ സബദി മക്കൾ അല്ലേ, ആരാ സബദി മക്കൾ? യോഹനാൻ യാക്കോബ്. അവരുടെ അമ്മ വന്ന ഒരു കാര്യം മക്കൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുന്നുണ്ട്. വായിച്ചേ 20-ാം അധ്യായം 20.
സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്ക വന്ന് നമസ്കരിച്ചു അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവനോട് എന്ന് അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ എടുത്തും ഇരിപ്പാൻ അരളി ചെയ്യണമേ എന്ന് പറഞ്ഞു.
ശ്രദ്ധിക്കണേ, ഒരു വല്ലാത്ത ആവശ്യം അല്ലേ. നല്ല മക്കളെ നല്ല ഭാവി ഓർക്കുന്ന ഒരു അമ്മയാ കേട്ടോ. അമ്മ പറയാണ്, നിന്റെ രാജ്യത്തിൽ എത്തുമ്പോൾ ഒന്ന് രണ്ട് ആമ്പിള്ളാരാ, ഒന്ന് നിന്റെ വറുത്തു ഒരാള് ഇറത്തിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇപ്പൊ നീ അനുവദിക്കണം. ശിശുമാർക്കല്ല, അവർ അസൂയ തോന്നി ഇവിടെ. രണ്ട് ആ മക്കൾ ഇതെന്തോ അത്യാഗ്രഹമാ, ഇതെന്തോ അനീതിയാ, ഇതെന്തോ ഒരു അവകാശമാതവാ. രണ്ടുപേരും അപ്രോപ്രിയേറ്റ് ഇരിക്കണം. അതിനൊക്കെ ഒത്തിരി പേര് ശിശുമാർ ആഗ്രഹിക്കുന്നുണ്ട്. പത്ത് ദിവസം മുതൽ അവസാനം കിട്ടുന്നില്ല. ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ മറുപടി കർത്താവ് എന്താ പറഞ്ഞത്?
അതിന്റെ ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല.
കണ്ടോ, എന്റെ ഇടതും വലതും ഇരിക്കുന്നതിന് ഗൗരവം എന്തോന്ന് പോലെ നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല കാര്യമൊക്കെ മക്കളെ കുറിച്ചുള്ള ചിന്തയൊക്കെ നല്ലതാ, പക്ഷേങ്കിൽ ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല. വിലയുണ്ട് ഇതിന്. വില കൊടുക്കണം. സ്തോത്രം. എന്താ പറഞ്ഞേ?
ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു.
നിങ്ങൾ കുടിപ്പാൻ കഴിയുമോ? ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം. എന്തോ പാനപാത്രം അത്? എന്താ അത്? ക്രോസ്, കഷ്ടതയുടെ, ത്യാഗത്തിന്റെ, നിഷേധത്തിന്റെ, തെജിക്കലിന്റെ. കർത്താവിന്റെ മുഖത്തെ രോമമെല്ലാം പെഴുതു പറിച്ചു, മുഖത്ത് കാർക്കിച്ച് തുപ്പി, മുഷ്ടിയുട്ടി ഇടിച്ചു. നിന്നെ ഉപദ്രവിച്ച് ആരാ? പ്രവചിക്കാ, നീ പ്രവാചകനില്ലെന്നൊക്കെ കർത്താവിനെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് വഴി പോകുന്നവർക്ക് എന്നെ പരിപാടി? അവർ പോലും തീ തലകുരുകി പരിഹസിച്ചെന്നാ പറയുന്നത്. ത്യാഗം അനുഭവിച്ചു, കർത്താവിന്റെ പുറവക്കുഴുവാല് പോലെ കീറപ്പെട്ടു. ജോസിഫസ് പറയുന്നത്, അവനെ അടിച്ച ചാട്ടവാറിന്റെ അറ്റത്ത് ഏഴായത് കീറിയിട്ട് കുപ്പിച്ചില്ലും ചൂണ്ടയും ഈയക്കട്ടകളൊക്കെ അതിൽ ഘടിപ്പിച്ചിട്ട് കർത്താവിനെ അടിച്ചു. വലിച്ചെടുക്കുമ്പോൾ തുടിക്കുന്ന മാംസകഷ്ണങ്ങൾ ആ ചൂണ്ടയുടെ ഈക്കട്ടയുടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവന്റെ പുറവക്കുഴുവാല് പോലെ കീറിയെന്ന് വചനം പറയുന്നു. കഥ പറയുന്നു, ഈ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്തോത്രം. കണ്ടോ, ഇടത്തും വലത്തും ഇരുത്തൻ അനുവാദം തരും, പക്ഷെങ്കിൽ കർത്താവ് കുടിച്ച പാനപാത്രം കുടിക്കാൻ കഴിയുമോ? നമ്മുടെ ക്രിസ്തീയതും വേറെ ഈസിയാണ്. ഈസിയാ ഒരു രീതിയിൽ ടെക്നിക്ക് മനസ്സിലായാൽ ഈസിയാ. ടെക്നിക്ക് മനസ്സിലാക്കാം. ഒത്തിരി നമ്മൾ ഭാരപ്പെടുകയും ഇതെങ്ങനപ്പാ ഈ ആത്മജീവിതം, ഇനി എങ്ങോട്ട് നോക്കാൻ പറ്റുമോ, ഇനി കണ്ണടച്ചു പോകാൻ നോക്കുമോ, എങ്ങനെ ഇതൊക്കെ നിന്ന് പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊരു ചിട്ടയ ജീവിതം ഉണ്ടാക്കാതെ അവസാനത്തേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. 8-9 ക്ലാസ്സിലൊക്കെ അത് കിട്ടും. സിമ്പിൾ കാര്യം, അതാ ഫോർമുല അങ്ങ് എഴുതാ മതി. നമ്മൾ വിശദീകരിക്കുന്ന കാര്യമൊക്കെ അതിലേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ചില തത്വങ്ങളാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇനി സിമ്പിൾ ഫോർമുലയുണ്ട് ക്രിസ്തീയത്തിന്റെ, വിജയരഹസ്യത്തിന്റെ കാര്യം അതിലേക്ക് വരിക. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതുകൊണ്ട് ഒത്തിരി ഭാരപ്പെട്ടു, ഇങ്ങനെയൊക്കെ ആർക്ക് ജീവിക്കാൻ കഴിയും? പക്ഷെ കർത്താവ് എന്നെ ഗൗരവം പറഞ്ഞു കൊടുത്തു. ചോദിക്കുന്ന കാര്യം നല്ല, അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അവരെന്തു പറഞ്ഞു?
കഴിയുമെന്ന് അവർ പറഞ്ഞു.
കർത്താവ് മറുപടി എന്ത് പറഞ്ഞു?
അവനവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം.
ആ, നിങ്ങൾ കുടിക്കും. ഇപ്പൊ കർത്താവിന് സർവജ്ഞതയെ കർത്താവിന് അറിയാം. ഇവരെ കർത്താവിന്റെ പാനപാത്രം കുടിക്കാൻ കഴിയാം. ഇവരെല്ലാം നമുക്കറിയാം. യോഹനാനൊക്കെ എന്ത് പവിത്രമായി ജീവിച്ചല്ലേ. അതിലൊരാളാ യോഹനാൻ. കർത്താവിനെ ഒത്തിരി സ്നേഹിച്ചു, മാർവോട് ചേർന്നിരുന്നു. ഈ പക്ഷെ ഇവർക്ക് ഒരു വേറെ കുഴപ്പമുണ്ടായിരുന്നു. വരുന്ന അവിടെയൊക്കെ ഇടിമക്കളാ ഇവരല്ലേ. എന്താ സൺസ് ഓഫ് തണ്ടർ പറഞ്ഞു, ഇടിമക്കളവർ. ഇവർക്ക് ചെറിയ പിടിവാശിയുള്ളവരായിരുന്നു. ഇതാ കർത്താവിന്റെ സഹവാസത്തിൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് ഭയങ്കര പിടിവാശി ഉണ്ടായിരുന്നു. യോഹന്നാൻ ലൂക്കോസിന് സുവിശേഷം 9:51 മുതൽ താഴേക്ക് വായിച്ചാൽ അവിടെ ഒരു പ്രത്യേക സംഭവമുണ്ട്. കർത്താവ് ഗലീലയിൽ നിന്നും തിരിച്ച്, അവിടെ പറയുന്ന വാക്യം വളരെ മനോഹരമാക്കി, എനിക്കത് വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഭാഗം പറയാം. കർത്താവിന്റെ ഭാഗം പറഞ്ഞു 9:51 പറയുന്നത് ഇങ്ങനെയാണ്: ആരോഹണത്തിനുള്ള കാലം തയ്യാറായപ്പോൾ അവൻ എരിശിലേമിലേക്ക് പോകുവാൻ മനസ്സുറപ്പിച്ചു. അല്ലേ, അങ്ങനെ വാക്യം 9 ലൂക്കോസ് 9:51.
അവന്റെ ആരോഹണത്തിനുള്ള കാലം തയ്യാറായപ്പോൾ അവൻ എരിശിലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു.
മതി മതി, എന്തിനാ ആരോഹണം? എവിടേക്കാ? വിൺമയൻ മണ്ണിൽ വന്നവനല്ലേ. വിൺമയനാ, ദൈവമായിരുന്നവനാ. എന്നാ ദൈവത്തോട് സമത്വം മുറുകടം പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപം എടുത്ത് മനുഷ്യന്റെ വേഷനായി വിളങ്ങി അവൻ മണത്തോളം ക്രൂശിലെ മണത്തോളം അനുസരണമുള്ളവനായി ഭൂമിയിൽ വന്നവനാ. ആ കർത്താവ് എവിടെ നിന്ന് വന്നോ അവിടേക്ക് ആരോഹണം ചെയ്യാനുള്ള നാളടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ പരസ്വശുശ്രൂഷയുടെ കാലം തീരാറായി. ആരോഹണത്തിനുള്ള കാലം തയ്യാറായപ്പോൾ താൻ എവിടെ പോവാൻ മനസ്സുറപ്പിച്ചു? സ്വർഗത്തിൽ പോവാനാ. പക്ഷെ ആ റൂട്ട് അത് വഴിയാ, ത്രൂ ജെറുസലേം. വലിയ അർത്ഥം ഉണ്ടായിരുന്നു കേട്ടോ. നിന്റെ മഹത്വത്തിന്റെ പാത യെരുശലേമിലൂടെയാ. അർത്ഥം മനസ്സിലായോ? യെരുശലേം എന്താ കാത്തിരിക്കുന്നത്? കഷ്ടത, തെജിക്കൽ, ഉപദ്രവം, നിന്ന, ചമ്മട്ടി, ഉപേക്ഷണം, നിന്ന പോ. കർത്താവിന്റെ മഹത്വത്തിന്റെ പാത യെരുശലേമിലൂടെയാ. സത്യം ഒരു കാര്യം പറയാം, ആ പാത ഗുരുവിന്റെ ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. നമ്മൾ അനുശ്ചിച്ചതുപോലെ മഹത്വത്തിന്റെ പാത കർത്താവ് വിട്ടിരിക്കുന്നത് കഷ്ടതയുടെ പാതയിലൂടെയാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഹലലൂയ ഹലലൂയ, നിത്യത്തിലേക്കുള്ള അല്ലെങ്കിൽ തന്നെ മഹത്വത്തിലേക്കുള്ള യാത്ര കർത്താവ് കണ്ടത് യെരുശലേമിലൂടെയായിരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിനെ പിൻഗമിക്കുന്ന ദൈവത്തിന്റെ മക്കളെ സ്തോത്രം. നമുക്കൊരു മഹത്വത്തിന്റെ യാത്രയുണ്ട്, മഹത്വം നമ്മൾ എത്തിച്ചേരും. പക്ഷേ ആ പാത ഇതുവഴിയാണ് കടന്നുപോകുന്നത്, യെരുശലേമിലൂടെയാ, കഷ്ടതയിലൂടെയാ, ത്യാഗത്തിന്റെ ഉപേക്ഷണത്തിലൂടെയാ, ക്രൂശെടുത്തു പോകുന്ന യാത്രയാ, തിരസ്കരണ ഉപേക്ഷണം ഉണ്ടാകും. കർത്താവിന്റെ പാത അതായിരുന്നെങ്കിൽ നമ്മുടെ സ്തോത്രം. അപ്പോൾ ആരോഹണത്തിന്റെ കാലം തയ്യാറായപ്പോൾ യെരുശലേമിൽ പോകാൻ മനസ്സുറപ്പിച്ചു. അവിടെ തിരസ്കരണവും ക്രൂശ്മരണവും സഹിച്ചിട്ട് ആ പാവിയൂർ തലവിടേക്ക് പോവുകയാണ്. എബ്രായലേഖനം 12 രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തൊട്ട് മുകളിൽ ഒരു വാക്യം, രണ്ടാം വാക്യത്തില്, നമ്മുടെ വിശ്വാസന്റെ നായകനും പൂർത്തിയുതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. തന്റെ മുമ്പിൽ വെച്ച സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഓ, ദൈവസിംഹാസനത്തിരുന്നു, തന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത്. രണ്ട് കാര്യവും കുറഞ്ഞു നോക്കാം. തന്റെ മഹത്വത്തിന്റെ സന്തോഷം ഒന്ന്, രണ്ട്, കർത്താവിന് ക്രൂശ്മരണം വഹിക്കുന്നതിലൂടെ ഇന്ന് ഈ ഹാളിനുള്ളിൽ സീവണിൽ കൂടിയിരിക്കുന്ന ദൈവമക്കളെല്ലാം ആത്മാവിൽ കർത്താവ് കണ്ടു എന്ന് വിചാരിക്കുകയാണ്. അനേകം ഹാലലൂയ അന്ധകാരത്തിൽ കിടക്കുന്നവർ അത്ഭുത പ്രകാശത്തിൽ നടന്നെടുക്കുന്ന ചിത്രം കർത്താവ് കണ്ടു. തന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത് തന്നെ ക്രൂശ് വഹിക്കുന്ന മരണ നിമിത്തം ഹാലലൂയ ജനകോടികൾ വിശുദ്ധരായ ദൈവസന്നിധിയിലേക്ക് മാറി നിൽക്കുന്ന അനുഭവം, തന്റെ ശരീരം അത് ചീന്തുമ്പോൾ കീറുമ്പോൾ രക്തം ധാരാളിയായി ഒഴുകുമ്പോൾ അതിലൂടെ ആയിരക്കണക്കിന് ഭക്തന്മാർ വിശുദ്ധിയുടെ പ്രമാണത്തിലൂടെ നിത്യത്തിലേക്ക് എത്തുന്നത് തന്നെ ആത്മാവിൽ കണ്ടു. തന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്തു എന്ത് ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി. ഈ ക്രൂശ് വഹിക്കുന്നതിലുള്ള അപമാനം സഹിക്കാമെന്ന് ഏൽപ്പിച്ചു കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? ഈ ക്രൂശ് വഹിക്കുന്നതിലുള്ള അപമാനം ഞാൻ എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുന്നു, ഏറ്റെടുക്കുന്നു, ഞാൻ സഹിക്കാൻ തയ്യാറാകുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ക്രൂശിന്റെ വേദനയും താൻ എന്ത് ചെയ്തു? സഹിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഓർക്കണം, മഹത്വത്തിന്റെ പാത ഇതുവഴിയാണ്, യെരുശലേമിലൂടെയാണ്. കർത്താവിന്റെ പാത അതായിരുന്നെങ്കിൽ മഹത്വമുണ്ട്, പക്ഷെ ആ പാത കർത്താവ് ഇതുവഴിയപ്പെട്ടിരിക്കുന്നത് സഫറിങ്ങിന്റെ പാതയിലൂടെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്തും കൊന്നും കഷ്ടതയാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം, മുമ്പേ അവൻ രാജ്യനീതി അന്വേഷിക്കുന്ന അതോടുകൂടി സകലം കൊടുക്കുന്ന കർത്താവാണ്. പക്ഷെങ്കിൽ ത്യാഗോജ്വലമായ കഷ്ടതയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുമ്പോൾ അതിലെ സന്തോഷമാണ് നമ്മൾ നിത്യതയിലെത്തിക്കുന്നത് എന്ന കാര്യം കൂടെ പ്രത്യേകം ഓർപ്പിക്കണം. ഒരിക്കൽ ഞാൻ എന്റെ സ്നേഹിതനും കൂടെ കോഴിക്കോട്ടിന് സ്കൂട്ടറിൽ നടന്നു സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ MM അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു സംവാദക്കാരൻ, സ്നേഹ സംവാദം. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നടക്കാൻ പോകാൻ ഒരു കാസറ്റ് ഇട്ടിരിക്കുക, ഒരു അതിങ്ങനെ പ്രക്ഷേപണം ചെയ്തോണ്ടിരിക്കുക. മുരിയിൽ നിറങ്ങാൻ സമയമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഇട്ടിരിക്കുക. ഞങ്ങൾ പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾ കേൾക്കുന്നത്, ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു പാപികൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാനും ക്രൂശി സഹിക്കാനോ വന്നെങ്കിൽ എന്തുകൊണ്ട് ഗതസമനെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു? കഴിവെങ്കിൽ ഈ പാരപാത്രമെങ്കിൽ നീക്കണമേ. അത് യേശുവിന്റെ ഒരു ഒളിച്ചോട്ടമല്ലായിരുന്നു? നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം ജനതാ മനസ്സിലുണ്ടാകും, ഒളിച്ചോട്ടമൊന്നുമല്ല, ഒറ്റവാക്കി പറഞ്ഞ് നിർത്തിയേക്കാം, ഒളിച്ചോട്ടമല്ല. മറിച്ച് കർത്താവിന്റെ പദം, ആ വാക്ക് പ്രാർത്ഥന, സ്തോത്രം, ഒന്ന് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കുകയായിരുന്നു. സത്യം, എന്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതം, ഇത് വേദനയാണ്, നിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു എന്നതാണ് അതിന്റെ ശരിയായ ഒരർത്ഥം. മറ്റൊരർത്ഥങ്ങളുണ്ട്. നമ്മളെല്ലാം കൂടെ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ശിക്ഷയുടെ കഠോരത ഒരു ശരീരത്തിൽ വഹിക്കുന്നതിനും അപ്പുറത്താണെന്ന് ലോകത്തിന് കാണിക്കുകയായിരുന്നു. മനസ്സിലായോ? ആ വേദന കർത്താവിന് സഹിക്കാൻ ഞാൻ കർത്താവ് തയ്യാറായിട്ട് ദൈവമേ ഞാൻ സഹിച്ചോളാം, നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെടലാണ് അതിലൊരു പ്രധാന ചിന്തയെങ്കിൽ പോലും ലോകം ഗ്രഹിക്കണം നമ്മളെല്ലാം ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ശിക്ഷയുടെ കഠോരത. സ്തോത്രം, നാം ചെയ്ത ശിക്ഷയുടെ ശിക്ഷ നമുക്ക് തന്നെ വഹിക്കുന്നതിനപ്പുറത്താണെങ്കിൽ മുഴുവോകത്തിന്റെയും ശിക്ഷയുടെ ആ കഠോരത ഒരു പുരുഷായുസിൽ ഒരിക്കലും ആർക്കും സഹിച്ചു തീർക്കാൻ കഴിയില്ല. കർത്താവ് ഒറ്റയ്ക്ക് ആ ശിക്ഷയുടെ ആ പാനപാത്രം ആ മട്ട് വലിച്ചു കുടിക്കുമ്പോൾ ആ പാപത്തിന്റെ ശിക്ഷയുടെ കഠോരത എന്താണ് ലോകത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. കഴിയുമെങ്കിൽ കർത്താവേ എനിക്ക് സഹിക്കുന്നതിനപ്പുറത്താണ് ഈ ശിക്ഷ. അതിലൂടെ നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച പങ്കപ്പാടുകളുടെ ആ തൂക്കം, വില, മൂല്യം, ആഴമെന്തെന്ന് നമ്മൾ ഗ്രഹിക്കണം. അത് കർത്താവ് ഉദ്ദേശിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന അനുഭവം കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ നിർത്താം, സമയം ഇവിടെ തീരുന്നു. കൊരിന്ത്യർക്കെതിരെ 2:11 വാക്യം വായിക്കുമ്പോൾ, കൊരിന്ത്യർക്കെതിരെ 2:11 അവിടെ പൗലോസ്ലീഹാ അവരോട് പറയാണ്, ഞാൻ ഞാൻ പറഞ്ഞു വിടാം, പക്ഷെങ്കിൽ അത് അതുപോലെ ഒന്ന് വായിച്ചു കേൾക്കുന്ന നല്ലതാണ്. അച്ഛാ ഒന്നിച്ച് മേൽ വെച്ച് ക്രിസ്തു നിർമ്മലതയും ഏകാരതയും ആ രണ്ടാം വാക്യം മേൽ വായിച്ചു എരിയുന്നു. ആ ആ ആ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും വേറൊരു സുവിശേഷമെങ്കിലും ആ പ്രസംഗിക്കുമ്പോൾ ആ അയ്യോ നിങ്ങൾ പൊറുക്കുന്ന കണ്ട പേരിക്ക് ആശ്ചര്യം തോന്നും. പൗലോസ്ലീഹ പറയാണ് കൊരിന്ത്യസഭയോട്, സർപ്പം ഹൗവായ ഉപായത്തിൽ ചതിച്ചതുപോലെ കർത്താവിന് വേണ്ടി ഏക പുരുഷനെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്നെനിക്കൊരു ഭയം. ദൈവത്തോടെ പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോട്ടെ നമ്മളെല്ലാവരും. നാളുകളായി കർത്താവിന് ജീവിക്കുകയാണ്, പക്ഷെങ്കിൽ സർപ്പം വന്ന് ഉപായത്തിൽ ഉപായത്തിലൂടെ ട്രിക്സിലൂടെ ഹൗവയെ ചതിച്ചതുപോലെ ദൈവമക്കളെ നമ്മുടെ ഏക പുരുഷനായ യേശുക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രത വിട്ട് നമ്മൾ വഷളാകുമോ എന്ന് കൊരിന്ത്യ സഭയെ കുറിച്ച് പൗലോസിനൊരു ഭയം. എന്താ കാര്യം എന്നറിയാമോ, എല്ലാത്തിനും കയറി സ്വാതന്ത്ര്യം പറയാം, എല്ലാത്തിനും കയറി സ്വാതന്ത്ര്യം പറയാം, അതാണ് വിഷയം. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം പറഞ്ഞ കാര്യമല്ല പറഞ്ഞു കേട്ടോ, സ്വാതന്ത്ര്യം പറയാതിരിക്കരുത്, അതല്ല പറഞ്ഞിരിക്കുന്ന. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്. ഇത് കേൾക്കുമ്പോഴെ ചെയ്യാ, സ്വീകരിക്കുക. കഥയറിയാതെ ആട്ടം എന്ന് അല്ലേ എന്ന് പറയുന്ന പോലെ എന്താ പ്രസംഗിച്ചു വിടുന്ന പോലെ അറിയാതെ പലപ്പോഴും ദൈവമക്കൾ എന്ത് ചെയ്യുന്നത്, ചിലർക്കിനൊക്കെ കയറി കൈയടിച്ചു. കോഴിക്കോട് ഒരു സഹോദരി ഉണ്ടായ ടീച്ചറാണ്, പ്രസംഗിക്കാനേ സമ്മതിക്കത്തില്ല പുള്ളിക്കാരത്തി, എപ്പോഴും അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഷായി സാറ് അത് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, ടീച്ചറെ ദൈവത്തെ ഓർത്ത് ആർക്കും പ്രശ്നം ഉണ്ടാക്കരുത്, ഞാൻ പ്രസംഗിച്ച് വരുമ്പോൾ ഹൃദയത്തെ തട്ടിയെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം, സ്തോത്രം പറയുക, ആരാധിക്കുകയും ചെയ്യണം. എന്നാ പ്രസംഗം പോലും കേൾക്കുന്നില്ല, ശബ്ദം ഉയരുന്നതിനനുസരിച്ച് ഇതൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്. ഇത് പ്രസംഗിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പൊറുക്കുന്നു. പൊറുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതിനോട് കോംപ്രമൈസ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആശ്ചര്യപ്പെടുന്നു. ഗലാത്യ സഭയോടും പറയുന്നുണ്ട്, ഞാൻ പ്രസംഗിച്ച വചനത്തിന് വിരുദ്ധമായി സ്വർഗത്ത് ദൂതനോ ഞാനോ വേറെ വന്ന് പ്രസംഗിച്ചാൽ അവൻ ആരാ, ക്ഷമിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ. പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അതപ്പോൾ ഇങ്ങനെയും പിന്നെ അപ്പുറം ആകത്തില്ല. സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്നത് വേറൊരു യേശു, അതായിരിക്കും പറയാനുള്ളത്. ഏതാ ഈ വേറെ യേശു, വേറൊരു യേശുവിനെ വല്ല പ്രസംഗിച്ചു തന്നെ, ഡ്യൂപ്ലിക്കേറ്റ് യേശു. നോ 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 നോ, വേദപണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് യഹൂദ പാരമ്പര്യത്തിന്റെ ഒരു കലർപ്പതിൽ വരുന്നുണ്ട്, അതിരിക്കട്ടെ, അതൊരു പ്രധാന കാര്യമാണ്. എന്നാൽ മറ്റൊരു പ്രധാന കാര്യം, സമയമായി, ഞാൻ വാക്ക് നിർത്തുന്നു. വേറൊരു പ്രധാന കാര്യം, ക്രൂശെടുക്കാത്ത യേശുവിനെ പ്രസംഗിച്ചു. ക്രൂശെടുക്കാത്ത യേശുവിനെ പ്രസംഗിച്ചത് കൊണ്ട് ക്രൂശെടുത്ത് അനുഗമിക്കുവാനുള്ള ആഹ്വാനമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുന്നു. വേറൊരാത്മാവ് കണ്ടോ, യേശു ക്രൂശിതനായ. അപ്പൊ പൗലോസ്ലീഹ എന്താ പറഞ്ഞത്, ഞങ്ങളോ യഹൂദന്മാർക്ക് ഇടർച്ച, യവനന്മാർക്കത് പോഷത്വം, പക്ഷെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട. കാരണം യേശു മശിഹ വന്നതും ക്രൂശെടുത്തെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന യഹൂദന്മാർ കേൾക്കുന്നത് ശല്യമാണ്, ഇടർച്ചയാണ്. പിന്നെ ക്രൂശ് റോമൻ ആൾക്കാരല്ല, ജാതീയ ലോകത്തിന്റെ ഒരു 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 വലിയ മോശമായ ചിത്രീകരണമാണ് ശിക്ഷാവിധിയാ. ആ ക്രൂശിന് എന്നപ്പോ സന്ദേശം ലോകത്തിൽ കൊടുക്കാനുള്ളത്, അപമാന ചിഹ്നത്തിന് സന്ദേശമുണ്ടോ? അവിടെ യവനന്മാർക്ക് കേൾക്കുന്ന ഘോഷത്വമാണ്, യഹൂദന്മാർക്ക് കേൾക്കുന്ന ഇടർച്ചയാണ്, കേൾക്കുന്ന അത്രയും ഇഷ്ടമല്ലാത്ത കാര്യം. പക്ഷേ പൗലോസ് പറയുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നില്ലെങ്കിൽ, തരുന്ന ദൈവത്തെ മാത്രമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, ക്രൂശെടുക്കാത്ത ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന നിമിത്തം ക്രൂശെടുത്ത് അനുഗമിക്കാൻ ആവശ്യമില്ലാത്തൊരു സന്ദേശമാണ് പുറകെ വരുന്നത്. അതിന് സ്തോത്രം പറയുന്ന കൊരിന്ത്യ സഭയെ കണ്ടിട്ട് പൗലോസ് പറയുന്നു, ഞാൻ ആശ്ചര്യപ്പെടുന്നു, അത് നിങ്ങൾ പൊറുക്കുന്നല്ലോ. എനിക്കും സ്തോത്രം, അതിനും സ്തോത്രം. ഇതെന്താപ്പാ ഇത്? ഞാൻ ബാക്കി നിർത്തുകയാണ്. എന്ന പൽക്കാലം കർത്താവിന് വേണ്ടി വിരുദോടെ മുന്നോട്ട് നിൽക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് നമുക്ക് തരുന്നത്. തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകരുത്. ഇന്ന് പൽക്കാലം ഇന്ന് ഈ സന്ധ്യാവേളയിൽ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ്, കർത്താവിന് ഒരു വാക്കും കഠിന വാക്കായി തോന്നരുത്. പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവിനെ സ്നേഹിച്ച് പത്രോസ് പറഞ്ഞു, കർത്താവ് നിനക്കത് ഭവിക്കരുതേ, അത് മനുഷ്യവാക്കാണ്. സ്തോത്രം. ഇന്ന് മനുഷ്യ ചിന്തയിൽ പല ഉപദേശങ്ങളെയും നമ്മൾ തട്ടിക്കളയുകയും യേശുവിന്റെ വാക്കിനെ കഠിന വാക്കെന്ന് തോന്നി കർത്താവിന് വിട്ടുപോകുന്ന ഏതെങ്കിലും അനുഭവം നമ്മൾ പോയില്ലായിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് പോയിട്ടുണ്ടാവാം എങ്കിൽ. എല്ലാ ഉപദേശങ്ങളെയും കേട്ട യേശു ക്രൂശെടുക്കാത്തവൻ എന്ന രീതിയിലും അതുകൊണ്ട് ക്രൂശിൽ തരികെടുക്കാത്തൊരു സുവിശേഷത്തിനും നമ്മൾ സ്തോത്രം പറയുന്നു എങ്കിൽ, പൊലുസി പറയുന്നു തെറ്റിപ്പോയി ആ നിർമ്മലനായ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത തെറ്റിപ്പോയി ദൈവമക്കളെ എന്ന് പറക്കാലം ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ശരീര അവയവങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ശരിയായ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവാത്മാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉപദ്രവത്താൽ ദൈവമേ ബലപ്പെടട്ടെ.